പിതാമ്മയുടെ മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് വിശ്വസിക്ക വാഴ്ത്തപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ.
കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് വിശ്വസിക്ക വാഴ്ത്തപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണം.
പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി
ആദ്യം മുതൽ എന്നേക്കും. ആമേൻ.
വിശ്വസിയെ സ്തുതിയായിരിക്കട്ടെ.
സ്തുതിയായിരിക്കട്ടെ.
ദാഹത്തോടെ ആഗ്രഹത്തോടെ പറഞ്ഞേ ഹാലേലുയ. ആഗ്രഹത്തോടെ പറഞ്ഞേ ഹാലേലുയ. ഹാലേലുയ. ഇരിക്കാം. കർത്താവിന് നന്ദി പറയാം. വീണ്ടും ഒരു രണ്ടാം ശനിയാഴ്ച കൂടി ദൈവത്തെ ആരാധിക്കാൻ ഒരുമിച്ച് കൂടാനായിട്ട് ദൈവം നമ്മളെ അനുവദിക്കുന്നതിന്, അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയാം. ഇന്ന് പരിശുദ്ധ കുർബാന കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ്. കുർബാനയ്ക്ക് വരാത്ത മടിയന്മാർക്കുള്ള പണിഷ്മെന്റാണ്. ഹല്ലേലൂയ. കുർബാനയ്ക്ക് വരാത്ത മടിയന്മാർ, കൈവപ്പ് പ്രാർത്ഥനയ്ക്ക് മാത്രം വരുന്ന കുറെ മടിയന്മാരും മടിച്ചുകളും ഉണ്ട്. അവർക്കുള്ള പണിഷ്മെന്റ് ആണ് ഇന്നത്തെ ദിവസം. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ദാഹത്തോടെ ആഗ്രഹത്തോടെ രാവിലെ വന്നവർക്ക് രാവിലെ വചനം പഠിപ്പിക്കാം. അവര് വരുമ്പോഴത്തേന് കുർബാനയാവും. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പോ നമുക്ക് അതുകൊണ്ട് പ്രഭാതത്തില് കർത്താവിന്റെ വചനം ശ്രദ്ധിക്കാം. ഒത്തിരി ദാഹത്തോടെ വചനം കേൾക്കണം. വചനം കേൾക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് ശരിക്കും ഇടപെടുന്നത്. ദൈവവചനത്തിലൂടെ സംസാരിക്കുന്ന കർത്താവിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ലോകത്തിന്റെ ഒരു സ്വരവും കേട്ടാലും, ലോകത്തിന്റെ സ്വരം കേൾക്കാൻ പോയാൽ എന്താ പ്രശ്നം എന്നറിയാം? സമാധാനം മുഴുവൻ നഷ്ടപ്പെടും. ലോകം പറയുന്ന എന്ത് കേട്ടാലും എന്താ കിട്ടാൻ പോകുന്നത്? അസമാധാനം. സ്വസ്ഥതയും സമാധാനവും ജീവിതത്തിൽ നിന്ന് സമ്പൂർണ്ണമായിട്ട് പോകണമെങ്കിൽ ലോകം പറയുന്നത് കേട്ടാൽ മതി. ഹല്ലേലൂയ. എന്നാ ദൈവം പറഞ്ഞത് കേട്ടാലോ? ദൈവം സംസാരിക്കുമ്പോൾ എന്താണ് കിട്ടുന്നത്? സമാധാനം. സമാധാനവും സന്തോഷവും അനുഗ്രഹവും പ്രോത്സാഹനം എല്ലാം ദൈവം, അതായത് ദൈവത്തിന്റെ വചനം മനുഷ്യരെ പ്രോത്സാഹിപ്പിക്കും, മനുഷ്യരെ ബലപ്പെടുത്തും. ബലഹീനതകളും കുറവുകളുമുള്ള മനുഷ്യർക്ക് അത് ശക്തിയും പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്നതാണ് ദൈവത്തിന്റെ വചനം. അപ്പൊ അതുകൊണ്ട് വചനം ശ്രദ്ധിക്കാൻ നമ്മള് ഹൃദയം തുറക്കപ്പെടാനായിട്ട് എപ്പോഴും ആഗ്രഹിക്കും. വചനത്തിന് വേണ്ടി ആഗ്രഹിക്കണം. ഈ 119 സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, ഒരു കൊള്ള മുതൽ കിട്ടിയവനെ പോലെ അങ്ങയുടെ വചനം കിട്ടിയപ്പോ ഞാൻ ആനന്ദിച്ചു. അതായത് വലിയ കൊള്ളക്കാരൻ ബാങ്ക് കൊള്ളയടിച്ചപ്പോ അവന് കൊള്ള കിട്ടിയപ്പോ കൊള്ളക്കാരന് സന്തോഷമായതുപോലെയാണ് ഒരു ദൈവ വൈതലിന് വചനം കിട്ടുമ്പോൾ സന്തോഷമാവുന്നത്. അപ്പൊ അതുകൊണ്ട് വചനത്തിന് വേണ്ടി അതുപോലെ ആഗ്രഹിക്കണം. വചനത്തിന് വേണ്ടി ദാഹിക്കണം. ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, അതായത് ഈ നമുക്ക് വചനം ശരിക്കും പറഞ്ഞാൽ ശക്തമായ ശരിക്കും പ്രോത്സാഹനം തരും. വചന ആത്മീയ അഭിവൃദ്ധിയും പ്രോത്സാഹനവും തരും. വചനത്തിലൂടെ ദൈവം പലതരത്തിലാണ് സംസാരിക്കുന്നത്. വചനത്തിലൂടെ, അതായത് ഞാൻ ഒരു അനുഭവം പറയാം. ഈ ഞാൻ UK ഇംഗ്ലണ്ടിൽ ചെന്നപ്പോ അവിടെ നമ്മുടെ വെൻസേഷൻ സഭയിലെ അച്ഛന്മാർക്ക് ഒരു ധ്യാനകേന്ദ്രമുണ്ട്. അപ്പൊ അവിടെ റാംസ് ഗേറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ അവിടെ ആ ധ്യാനകേന്ദ്രത്തില് ഞാൻ അച്ഛന്മാർക്ക് അവിടെ ഇംഗ്ലണ്ടിലെ നമ്മുടെ സിറോമലബാർ രൂപതയിലെ അച്ഛന്മാർക്ക് ധ്യാനം കൊടുത്തോണ്ടിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛ ഇവിടെ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ പ്രത്യേകത, അത് ഓട്ടിസ്റ്റിക് ആയ കുട്ടിയാണ്. പക്ഷെ വലിയൊരു അത്ഭുതമാണ് ആ കുട്ടിയുടെ ജീവിതം. ഓട്ടിസ്റ്റിക് ആണെങ്കിലും വലിയ വിദ്യാഭ്യാസം സ്കൂളിൽ പോയി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും ഇംഗ്ലണ്ടിലാണ് ജനിച്ചു വളർന്ന് ജീവിക്കുന്നതെങ്കിലും ഈ കുട്ടി ഇപ്പൊ അച്ഛൻ ചെന്ന് ചോദിച്ചാൽ ഒരു വചനം പറയാൻ പറഞ്ഞാൽ മലയാളത്തിൽ അത് എഴുതിത്തരും. ബൈബിൾ തുറന്നിട്ടല്ല, ബൈബിൾ അടച്ചു വെച്ചിരിക്കുകയാണ്. ബൈബിളിലെ ഏതെങ്കിലും അധ്യായം, ഏതെങ്കിലും ഒരു വാക്യം എഴുതിത്തരും. 5 വചനം എഴുതിത്തരും. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ ഇത് നോക്കണമല്ലോ എന്ന് ഓർത്തിട്ട്, വലിയ കുട്ടിയാണ്, ഞാൻ അവന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, മോനെ ഡാനിയേൽ അച്ഛന് ഒരു 5 വചനം തരാം. അപ്പൊ ഇവൻ ഒരു 5 വചനം എഴുതിത്തരും. ഈ വചനത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, നമ്മുടെ ജീവിതമായിരിക്കും ഈ വചനം. ഇവന് എഴുതുന്ന വചനം എന്താന്ന് വെച്ചാല്, നമുക്ക് നമ്മളോട് എന്താണോ ദൈവത്തിന് പറയാനുള്ളത് അതാണ് ഇവനെ എഴുതുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തോട് നല്ല ബന്ധം ഉണ്ടാവും ഈ വചനത്തിന്. ഇനി ഈ എഴുതുന്ന വചനങ്ങളൊന്നും ചിലപ്പോ ഇവൻ അറിയണമെന്നില്ല ഏത് വചനമാണ്. ഞാൻ ഇതിനകത്ത് ശ്രദ്ധിച്ച ഒരു കാര്യവും എന്റെ സുഹൃത്തായ ഒരു അച്ഛൻ ചൂണ്ടിക്കാണിച്ചത്, ഇതിനകത്ത് ഇവൻ എഴുതി തരുന്ന വചനങ്ങളിൽ ഒന്ന് ഒരു പ്രോത്സാഹനം ഉണ്ടാവും. ഒരു വചനം ഒരു പ്രോത്സാഹിപ്പിക്കുന്ന വചനമായിരിക്കും, ഒരു വചനം ഒരു തിരുത്തലായിരിക്കും, ഒരു വചനം ഒരു ശാസനയായിരിക്കും, ഒരു വചനം നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള ഒരു ദിശ പറയുന്ന വചനമായിരിക്കും, ഒരു വചനം നമ്മളെ ഒത്തിരി ആശ്വസിപ്പിക്കും. പറഞ്ഞു ഹല്ലേലൂയാ. അപ്പൊ ഞാൻ ഈ വചനങ്ങൾ വായിക്കുമ്പോൾ, ഒരു തവണയല്ല, പിന്നീട് ഞാൻ ആഫ്രിക്കയിൽ റുവാണ്ടയിൽ ചെന്നപ്പോ അവിടെ ഞാൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എന്നോട് നേരത്തെ പറഞ്ഞ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞു, മറ്റേ ആള് ഞാൻ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, അച്ഛന് വേണ്ടി അഞ്ച് വചനം തരാൻ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും അഞ്ച് വചനം തന്നു, നേരത്തെ എന്ന വചനമല്ല. അതായത് ആ വചനത്തിനകത്ത് ഒരു പ്രോത്സാഹനമുണ്ട്, ഒരു തിരുത്തലുണ്ട്, ഒരു ശാസനയുണ്ട്, ഒരു ദിശാബോധമുണ്ട്, അതുപോലെ തന്നെ ഒരു ആശ്വാസം. ഇതാണ് ദൈവവചനം. ദൈവവചനത്തിലൂടെ ദൈവം പ്രോത്സാഹിപ്പിക്കും, തിരുത്തും, ശാസിക്കും, പരിശീലിപ്പിക്കും, ആശ്വസിപ്പിക്കും, സുഖപ്പെടുത്തും. കർത്താവിന്റെ വചനം അതാണ്. അതുകൊണ്ട് വചനം വരാൻ വേണ്ടി ഇങ്ങനെ ദാഹിക്കണം. പറഞ്ഞ ഹല്ലേലൂയാ. ഇപ്പൊ ഞാനിവിടെ നിൽക്കുമ്പോ നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്, എന്റെ പ്രാർത്ഥന ദൈവമേ ഈ ജനത്തിന് വേണ്ട വചനം എന്നിലൂടെ പുറത്തു വരണേ, എന്റെ പ്രാർത്ഥന അതാണ്. നിങ്ങളുടെ പ്രാർത്ഥന, ദൈവമേ എനിക്ക് ആവശ്യമുള്ള വചനം അച്ഛനിലൂടെ അങ്ങ് സംസാരിക്കണമേ. നിങ്ങൾ അങ്ങനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ കർത്താവിന്റെ ആത്മാവ് വചനത്തെ ഏറ്റെടുക്കും, എന്നിട്ട് ദൈവം സംസാരിക്കാൻ തുടങ്ങും. കർത്താവ് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ, പറഞ്ഞു ഹല്ലേലൂയാ, എന്താ സംഭവം അറിയാം? കർത്താവ് സംസാരിക്കാൻ തുടങ്ങുമ്പോഴുള്ള പ്രത്യേകത, എന്റെ എഫർട്ട് കുറയും. അപ്പൊ ഞാൻ വളരെ റിലാക്സ്ഡ് ആയിരിക്കും, മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും, കാരണം എന്റെ ആയാസം, എനിക്ക് ആയാസമില്ല. കാരണം ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എനിക്ക് എഫർട്ട് ഇല്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് വചനം തരാതിരിക്കുന്ന സമയത്ത് ഞാൻ കടന്ന് സ്ട്രഗിൾ ചെയ്യും. പറഞ്ഞ ഹല്ലേലൂയാ. പറഞ്ഞ ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, കർത്താവ് എനിക്ക് വേണ്ട വചനം ഇപ്പൊ വരണം, ഇപ്പൊ വരണം, എന്നോട് സംസാരിക്കണം, എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് തന്നുകൊണ്ടിരിക്കണം. പറഞ്ഞ ഹല്ലേലൂയാ. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ചെയ്യേണ്ടതെന്ന് അറിയാം? എബ്രായ ലേഖനം 12 ഒരു വചനമുണ്ട്, സംസാരിച്ചു കൊണ്ടിരിക്കുന്നവനെ നിരസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പറഞ്ഞു ഹല്ലേലൂയാ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം തന്റെ വചനം ഒരു ആലയത്തിൽ വെച്ച്, ഒരു കൂടാരത്തിൽ വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സംസാരിക്കുന്നതിനെ ബ്ലോക്ക് ചെയ്യരുത്. എങ്ങനെയാണ് ബ്ലോക്ക് ചെയ്യുന്നതെന്ന് അറിയാമോ? ദൈവത്തിന്റെ സ്വരത്തെ ബ്ലോക്ക് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വചനം കേൾക്കുമ്പോ ഇതെനിക്ക് അറിയാം, അപ്പോഴേ ബ്ലോക്കായി. ഒരു വചനം കേൾക്കുന്ന സമയത്ത് ഇത് ഞാൻ ഒത്തിരി തവണ വായിച്ചിട്ടുള്ളതാണ്, ബ്ലോക്കായി. ഒരു വചനം കേൾക്കുന്ന ഇത് ഞാൻ ഒത്തിരി കാലമായിട്ട് ഞാൻ പഠിച്ചിട്ടുള്ള വചനമാണ്, അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല, ബ്ലോക്കായി. നമ്മുടെ പ്രീ കൺസീവ്ഡ് നോഷൻസ് വെച്ചിട്ട് വചനത്തെ ബ്ലോക്ക് ചെയ്യരുത്. പറഞ്ഞ ഹല്ലേലൂയാ. നമ്മുടെ മുൻ ധാരണകൾ വെച്ചിട്ട് ദൈവവചനത്തെ ബ്ലോക്ക് ചെയ്യരുത്. ദൈവവചനത്തെ എന്ത് ചെയ്യണം? ഹൃദയം തുറന്ന് സ്വീകരിക്കണം. അത് തെസലോനിക്ക ലേഖനത്തില്, തെസലോനിക്കയിലെ സഭ എങ്ങനെയാണ് വചനം സ്വീകരിച്ചതെന്ന് എഴുതിയിട്ടുണ്ട്. അവര് വലിയ ക്ലേശങ്ങൾക്ക് നടുവിലാണ് വചനം സ്വീകരിച്ചത്. തെസലോനിക്കയിൽ പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുന്ന സമയത്ത് അവർക്ക് വലിയ 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 ക്ലേശം. ആർക്കാന്നറിയാം? പൗലോസിനും അപ്പോസ്തലന്മാർക്കും അവിടെ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് എത്തിയ ആളുകൾക്ക് വലിയ ക്ലേശത്തിന്റെ നടുവിലാണ് അവർ വചനം പ്രസംഗിച്ചത്. തെസലോനിക്ക ലേഖനം 1 തെസലോനിക്കർ 2:2 വായിച്ചേ. നിങ്ങൾക്കറിയാവുന്നത് പോലെ ഞങ്ങൾ വളരെ പീഡ സഹിക്കുകയും ഫിലിപ്പിയിൽ വെച്ച് അപമാനിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും കഠോരമായ ക്ലേശങ്ങളുടെ മധ്യയെ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിക്കാനുള്ള ധൈര്യം ദൈവം ഞങ്ങൾക്ക് പ്രദാനം ചെയ്തു. അപ്പസ്തോലന്മാര് തെസലോനിക്ക സഭയോട് സുവിശേഷം പ്രസംഗിച്ചത് കഠോരമായ പ്രതിസന്ധികളുടെ നടുവിലായിരുന്നു. പറഞ്ഞു ഹല്ലേലൂയാ. അപ്പസ്തോലന്മാര് ഫിലിപ്പിയിൽ വെച്ച്, സോറി, ഈ തെസലോനിക്കയിൽ വെച്ച് സുവിശേഷം പ്രസംഗിച്ചത് കഠോരമായ പ്രതിസന്ധികളുടെ നടുവിലായിരുന്നു. അപ്പോ ആ പ്രതിസന്ധികളുടെ നടുവിൽ അവർ വചനം പ്രസംഗിച്ചപ്പോ ഈ തെസലോനിക്കാർക്ക് ആ ആളുകൾ തെസലോനിക്കായിലെ സഭ എങ്ങനെയാണ് വചനം സ്വീകരിച്ചത്? 1 തെസലോനിക്കർ 2:13 വായിക്കാം. ഞങ്ങളിൽ നിന്ന് നിങ്ങൾ ശ്രവിച്ച ദൈവവചനം മനുഷ്യരുടെ വചനമായിട്ടല്ല, വിശ്വാസികളായ നിങ്ങളിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ദൈവത്തിന്റെ വചനമായിട്ടാണ് നിങ്ങൾ സ്വീകരിച്ചത്. അതിന് ഞങ്ങൾ നിരന്തരം ദൈവത്തിന് നന്ദി. ഒന്നുകൂടെ വായിച്ചേ, ഞങ്ങളിൽ നിന്ന് ഒന്നുകൂടെ വായിച്ചേ. അപ്പോ ദൈവവചന അപ്പസ്തോലന്മാര് വചനം പ്രസംഗിച്ച സമയത്ത് അവര് വചനം പ്രസംഗിച്ച സമയത്ത് കഷ്ടപ്പാടിന്റെയും പീഡനങ്ങളുടെയും നടുവിൽ അവർ വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ തെസലോനിക്കായിലെ സഭ വചനം സ്വീകരിച്ചത് എങ്ങനെയെന്നറിയാമോ? അവര് വചനം സ്വീകരിച്ചത് വിശ്വാസികളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ വചനമായിട്ടാണ്. ദൈവവചനം നമ്മുടെ നേരെ വരുന്ന സമയത്ത് നമ്മൾ വചനം സ്വീകരിക്കേണ്ടത് മനുഷ്യന്റെ വചനമായിട്ടല്ല, ദൈവത്തിന്റെ വചനമായിട്ടാണ്. അതാണ് പറയുന്നത്, സംസാരിച്ചുകൊണ്ടിരിക്കുന്നവനെ നിരസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് നമുക്ക് വചനം പഠിക്കാനായിട്ട് തുടങ്ങാം. റോമാലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിലാണ്, 18-ാം വാക്യത്തിലാണ് നമ്മൾ നിർത്തിയത്. റോമാലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വായിക്കാം. മനുഷ്യന്റെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കും എതിരായി ദൈവത്തിന്റെ ക്രോധം ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെടും. ഒന്നുകൂടെ വായിക്കാം. മനുഷ്യന്റെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിന്റെ ക്രോധം ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. ഒന്നുകൂടെ വായിക്കാം. മനുഷ്യന്റെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കും എതിരായി ദൈവത്തിന്റെ ക്രോധം ആകാശത്ത് നിന്ന്. അപ്പോ ഞാൻ പറഞ്ഞു ദൈവത്തിന്റെ ക്രോധം എന്താണെന്ന് കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു. എന്താണ് ദൈവത്തിന്റെ ക്രോധം? ദൈവം മീശ പിരിക്കുന്നതാണോ? എന്താണ് ഗോഡ് ഹേറ്റ്സ് സിൻ. പാപത്തോടുള്ള ദൈവത്തിന്റെ ഇഷ്ടക്കേടിന്റെ പേരാണ് ക്രോധം. എന്തുകൊണ്ടാണ് ദൈവം പാപത്തെ വെറുക്കുന്നത്? ദൈവം ആരായതുകൊണ്ടാണ്? പരിശുദ്ധനായതുകൊണ്ടാണ്. ദൈവത്തിന്റെ സ്വഭാവത്തിലെ 2 പ്രത്യേകത പറഞ്ഞിരുന്നു. ദൈവം പരിശുദ്ധനാണ്, നീതിമാനാണ്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ദൈവത്തിന് തെറ്റ് ചെയ്യാനും പറ്റില്ല, തെറ്റ് സമ്മതിക്കാനും പറ്റില്ല. ദൈവം നീതിമാനാണ്. റൈച്ചിയസ്നെസ് എന്നതിന്റെ നിർവചനം ഞാൻ പറഞ്ഞിരുന്നു. എന്താണ്? ഗോഡ് ഓൾവേസ് ഡസ് വാട്ട് ഈസ് റൈറ്റ്. റൈച്ചിയസ്നെസ് എന്ന് പറഞ്ഞാൽ ശരി മാത്രമേ ദൈവം ചെയ്യൂ. ദൈവം ചെയ്യുന്നതെല്ലാം നന്മയായിരിക്കും. ദൈവത്തിന് ദോഷമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ദൈവം റൈറ്റ് അല്ലാത്തത് ചെയ്യില്ല. ഗോഡ് വിൽ നെവർ ഡു വാട്ട് ഈസ് നോട്ട് റൈറ്റ്. അതാണ് റൈച്ചിയസ്നെസ്, ദൈവത്തിന്റെ നീതി. ദൈവം നീതിമാനാണ്. നീതിമാനും പരിശുദ്ധനുമായതുകൊണ്ട് ദൈവം തിന്മയെ വെറുക്കുന്നു. അപ്പൊ ദൈവത്തിന് തിന്മയോടുള്ള വെറുപ്പിന്റെ പേരാണ് ക്രോധം. വായും വിളിച്ചിരിക്കല്ലേ. ദൈവത്തിന് തിന്മയോടുള്ള വെറുപ്പിന്റെ പേരാണ് ക്രോധം. അപ്പൊ ദൈവം തിന്മയെ വെറുക്കുന്നു. ഹബക്കൂക്ക് വായിച്ചായിരുന്നു. ഹബക്കൂക്കിന്റെ പുസ്തകത്തിൽ നിന്നൊരു വചനം. ആരോടാ ഞാൻ ചോദിക്കുന്നത്? ഹബക്കൂക്ക് 1:13 ഒന്നുകൂടെ വായിച്ചോ. വായിച്ചാലും വായിച്ചില്ലാത്ത പോലെ തന്നെയാണ്. അപ്പൊ പിന്നെ ഒന്നുകൂടെ വായിക്കുന്നത് നല്ലത്. ഹബക്കൂക്ക് 1:13, ഹബക്കൂക്ക് 1:13. ഹബക്കൂക്ക് എടുക്കാൻ എളുപ്പവഴി പറഞ്ഞിരുന്നു. എങ്ങനാ? മത്തായിയുടെ പുറകിൽ ആരാ? മലാഖി. അങ്ങനെ പുറകോട്ട് പോയാ മതി. അപ്പോ വായിച്ചോ. ഹബക്കൂക്ക് 1:13 ഉറക്കെ വായിക്കാം. അങ്ങേ ഉറക്കെ വായിക്കണം. ഉറക്കെ ഇങ്ങനെ ഒന്ന് വായിച്ചാ പോരാ. അങ്ങയുടെ കണ്ണുകൾ തിന്മ ദർശിക്കാൻ അനുവദിക്കാത്ത വിധം. നിങ്ങൾ ശ്രദ്ധിച്ചേ. അതായത് ഈ നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു TV ഉണ്ടോ? നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന അക്ഷരങ്ങൾ അത്രയും വലിപ്പത്തിലാണോ? അത് ആണോ? അങ്ങനെയാണെങ്കിൽ അതി നോക്കിയെങ്കിലും ഒന്ന് വായിച്ചൂടെ. ഞാൻ കാല് പിടിക്കണം. വന്നിട്ട് എന്തെങ്കിലും ചെയ്തു തരണോ? കാല് പിടിക്കുകയോ കാലെ മുത്തുകയോ എന്തെങ്കിലും ചെയ്യണോ? വെറുതെ ഇരിക്കല്ലേ. അതായത് ഒന്നുകിലും ബൈബിളിൽ നോക്കി വായിക്കുക, അല്ലെങ്കിൽ ദേ വെണ്ടക്കാക്ഷരത്തില് എനിക്ക് കണ്ണ് കാണാത്ത എനിക്ക് പോലും കാണാം എന്താണ് ടി വിയിൽ എഴുതി വരുന്നത്, അത് വായിക്കെങ്കിലും ചെയ്യ്, വായിച്ചേ, ഉറക്കെ വായിച്ചേ. അങ്ങയുടെ കണ്ണുകൾ തിന്മ ദർശിക്കാൻ അനുവദിക്കാത്ത വിധം പരിശുദ്ധമാണല്ലോ. അങ്ങയുടെ കണ്ണുകൾ തിന്മ ദർശിക്കാൻ അനുവദിക്കാത്ത വിധം പരിശുദ്ധമാണല്ലോ. അകൃത്യം നോക്കി നിൽക്കാൻ അങ്ങേക്ക്. ഇതാണ് ദൈവത്തിന് തിന്മ സമ്മതിക്കാൻ പറ്റില്ല. അങ്ങയുടെ കണ്ണുകൾ തിന്മ ദർശിക്കാൻ അനുവദിക്കാത്ത വിധം വായിക്കുന്നൂടെ, ഇത് 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 അങ്ങയുടെ കണ്ണുകൾ തിന്മ ദർശിക്കാൻ അനുവദിക്കാത്ത വിധം പരിശുദ്ധമാണല്ലോ. അകൃത്യം നോക്കി നിൽക്കാൻ അങ്ങേക്ക് കഴിയുകയില്ല. ഇതാണ് എന്ത്? ദൈവത്തിന്റെ പരിശുദ്ധി. അതുകൊണ്ട് ദൈവം പരിശുദ്ധനായതുകൊണ്ട് ദൈവത്തിന് തിന്മ സമ്മതിക്കാൻ പറ്റില്ല. അപ്പൊ ദൈവത്തിന് അങ്ങനെ തിന്മയോടുള്ള വെറുപ്പിന്റെ പേരാണ് എന്താണെന്ന് പറഞ്ഞു, ക്രോധം. പതിനെട്ട് മനസ്സിലായോ? എവിടെ മനുഷ്യന്റെ ദുഷ്ടതയുണ്ടോ, എവിടെ മനുഷ്യന്റെ അനീതിയുണ്ടോ, അവിടെ എന്തുണ്ട്? ദൈവത്തിന്റെ ക്രോധം വെളിപ്പെടുന്നു. പറഞ്ഞ ഹല്ലേലൂയ. ഇനി ക്രോധത്തിന് രണ്ട് തലമുണ്ട്, ഞാനത് ഇത്തിരി കഴിഞ്ഞിട്ട് പറയാം. ഇനി അടുത്ത വാക്യം വായിക്കാം. മനുഷ്യന്റെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കും എതിരായി ദൈവത്തിന്റെ ക്രോധം ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. അടുത്ത വാക്യം, അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു. വളരെ സാവകാശം ശ്രദ്ധിച്ച് വായിക്കണം, ഒന്നുകൂടെ വായിക്കണം. അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു. ആ മതി, എന്താണ് ഇവിടെ സത്യം? അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു. അനീതി ആരുടെ അനീതിയാണ്? മനുഷ്യന്റെ അനീതി. മനുഷ്യനിലുള്ള തിന്മയെ ബൈബിൾ വിളിക്കുന്ന, ഇവിടെ വിളിക്കുന്ന വാക്കാണെന്ത്? അനീതി. കേൾക്കുന്നുണ്ടോ നിങ്ങള്? മനുഷ്യന്റെ തിന്മയെ വിളിക്കുന്ന പേരാണ് അനീതി. ആ മനുഷ്യന്റെ പാപത്തിൽ സത്യത്തെ തളച്ചിടുന്നു. ഇനി അതെങ്ങനെയാണെന്ന് വിശദീകരിക്കാൻ പോവാണ്. എങ്ങനെയാണ് മനുഷ്യൻ അവന്റെ തിന്മയിൽ സത്യത്തെ തളച്ചിടുന്നത്? എന്താണ് ഇവിടെ അപ്പസ്തോലൻ ഉദ്ദേശിക്കുന്ന സത്യം? എന്താണ് സത്യം? അല്ല, ദൈവത്തെക്കുറിച്ചുള്ള സത്യം. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്ന സത്യം? ദൈവത്തെക്കുറിച്ചുള്ള സത്യം. ഞാൻ പറയുന്ന പറ, വേറെ എന്തെങ്കിലും പറയാതെ, ദൈവത്തെക്കുറിച്ചുള്ള സത്യം. അപ്പൊ എന്താണ് സത്യം? അപ്പൊ അതെന്താണ്? അത് എങ്ങനെ മനസ്സിലാക്കാം? ദൈവത്തെക്കുറിച്ചുള്ള സത്യം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം ആരാണ്? ദൈവത്തിന്റെ സ്വഭാവം എന്താണ്? ദൈവം എങ്ങനെയാണ്? ഈ ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, അതാണ് സത്യം ഇവിടെ. അപ്പൊ മനുഷ്യൻ തന്റെ പാപത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള സത്യത്തെ തളച്ചിടുന്നു. എങ്ങനെയാണ് തളച്ചിടുന്നതെന്ന് വായിക്കാം. അടുത്ത വാക്യം, ആ ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം, ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തി. അതായത് എല്ലാ മനുഷ്യർക്കും ദൈവത്തെക്കുറിച്ച് അറിയാം. അപ്പോസ്തലൻ ഇവിടെ എല്ലാ മനുഷ്യർക്കും പൊതുവായി ദൈവത്തെക്കുറിച്ച് അറിയാൻ പറ്റുന്നതിനെ കുറിച്ച് രണ്ട് വഴികളാണ് പറയുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മൾ എങ്ങനെയാണ് ദൈവത്തെക്കുറിച്ച് അറിഞ്ഞത്? നിങ്ങൾ എങ്ങനെയാണ് ദൈവത്തെക്കുറിച്ച് അറിഞ്ഞത്? അതിന് ഒരു വാക്ക് എനിക്ക് എന്നോട് നിങ്ങൾ പറഞ്ഞു തരണം. അല്ല, നിങ്ങൾ എങ്ങനെയാണ് ദൈവത്തെക്കുറിച്ച് അറിഞ്ഞത്? അല്ലെങ്കിൽ നമ്മളൊരു ക്രിസ്തീയ വിശ്വാസി ദൈവത്തെക്കുറിച്ചുള്ള അറിവ് രൂപപ്പെടുത്തിയത് എങ്ങനെയാണ്? പ്രപഞ്ചത്തിൽ നിന്നാണോ? അല്ല, ഒരു വാക്കാണ് എനിക്ക് വേണ്ടത്. അത് ബൈബിളിലുള്ളൊരു വാക്കാണ്. അപ്പോസ്തലൻ പറയുകയാണ്, അതായത് ഈ സുവിശേഷം മനുഷ്യനിൽ നിന്ന് എനിക്ക് കിട്ടിയതല്ല. ആ ഒരു വാക്ക് ഏതാണത്? വെളിപാട്. മനസ്സിലായോ? അതും ഇതും പറഞ്ഞുകൊണ്ടിരുന്ന പോരാ. എന്താണ്, എങ്ങനെയാണ് നമുക്കൊരു ക്രിസ്തീയ വിശ്വാസിക്ക് ദൈവത്തെക്കുറിച്ച് അറിവ് കിട്ടിയത്? എങ്ങനെയാണ്? വെളിപാടിലൂടെയാണ്. ഈ വെളിപാട് എവിടുന്ന് കിട്ടി? വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് കിട്ടി. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ദൈവത്തെക്കുറിച്ച്. അപ്പൊ നമുക്ക് യേശുവിനെ കുറിച്ചും ദൈവത്തെ, ഇപ്പൊ ഉദാഹരണത്തിന് യേശു നിങ്ങൾക്ക് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. ഈ അറിവ് എവിടുന്ന് കിട്ടി? വെളിപാട് വഴിയാണ് നമുക്ക് ലഭിച്ചത്. ആര് വെളിപ്പെടുത്തി? പരിശുദ്ധാത്മാവ്. എങ്ങനെ വെളിപ്പെടുത്തി? തിരുവചനത്തിലൂടെ വെളിപ്പെടുത്തി. ഈ അറിവാണ് നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവ്. എന്നാൽ ലോക മനുഷ്യന് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് രണ്ട് തരത്തിലാണ്. ഒന്ന് വെളിയിന്നും ഒന്ന് അകത്തുനിന്നും. ഒന്ന് അവന്റെ വെളിയിന്നും ഒന്ന് അകത്തുനിന്നും. വെളിയിൽ നിന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ്? സൃഷ്ട പ്രപഞ്ചത്തിൽ നിന്ന്. ഈ സൃഷ്ടിയെ നോക്കുമ്പോൾ അവന് സൃഷ്ടാവിനെ അറിയാം. സൃഷ്ടിയെ നോക്കുമ്പോൾ അവന് സൃഷ്ടാവിനെ കുറിച്ചുള്ള അറിവ് കിട്ടുന്നു. ഇപ്പൊ നമ്മൾ ഏത് കാര്യം എടുത്തു നോക്കിയോ, ഒന്നിനെ ഇപ്പോ ഈ ഐഡന്റിക്കൽ ട്വിൻസ് പോലും ഐഡന്റിക്കൽ അല്ല, ആണോ? അല്ല, അവർ രണ്ടാണ്. ഒരു മനുഷ്യന്റെയും കൈരേഖ വേറൊരു മനുഷ്യന്റെ കൈരേഖയോട് പൊരുത്തപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഫിംഗർ പ്രിന്റ് സ്കാനർ ഒക്കെ ഉള്ളത്. മനസ്സിലായില്ലേ? വേറെ വീട്ടിൽ വന്ന വേറെ ആരും വന്ന് നിങ്ങളുടെ ഫോൺ തുറക്കത്തില്ല. കാരണം എന്താ? നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് നിങ്ങളുടെ ഫിംഗറിലേ ഉള്ളൂ. അപ്പൊ അതായത് ദൈവത്തിന്റെ ഓരോ സൃഷ്ടിയും അത്ഭുതാവഹമാണ്. ദൈവം സൃഷ്ടിച്ച ഈ സൃഷ്ടി കാണുമ്പോ മനുഷ്യന് ദൈവത്തെ അന്വേഷിക്കാതിരിക്കാൻ പറ്റും. ആദ്യത്തെ ലോക മനുഷ്യൻ ദൈവത്തെ കുറിച്ച് അറിയുന്ന ഒന്നാമത്തെ മാർഗം എന്താണ്? സൃഷ്ട പ്രപഞ്ചത്തിലൂടെ. ആ വാക്യം വായിച്ചേ. ദൈവത്തെ കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായിട്ടറിയാം. ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ്? ലോക സൃഷ്ടി മുതൽ ദൈവത്തിന്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ട വസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒഴികഴിവില്ല. പറഞ്ഞ ഹാലേലുയാ, പറഞ്ഞ ഹാലേലുയാ. അതായത് രണ്ട് വഴികളാണ്. ഒന്ന് വെളിയിലുള്ള വഴിയാണ് ഈ സൃഷ്ട പ്രപഞ്ചം. രണ്ടാമത്തെ വഴി നിങ്ങൾക്കറിയാം ഏതാ? ഒരു മനുഷ്യന്റെ ഉള്ളിൽ എന്താ വഴി? മനസാക്ഷി. മലിനമാകാത്ത ഒരു മനസാക്ഷിയാണ് ഒരു മനുഷ്യനുള്ളതെങ്കിൽ അവന് ദൈവത്തിൽ എത്തിച്ചേരാതിരിക്കാൻ പറ്റത്തില്ല. ദൈവത്തെക്കുറിച്ച് ആരും പഠിപ്പിച്ചില്ലെങ്കിലും ദൈവത്തിൽ എത്തിച്ചേരും. മലിനമാകാത്ത, തെറ്റായിട്ട് രൂപീകരിക്കാത്ത ഒരു മനസാക്ഷിയാണ് മനുഷ്യനുള്ളതെങ്കിൽ അവൻ ദൈവത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. അപ്പൊ ദൈവത്തെക്കുറിച്ച് അറിയാൻ ലോക മനുഷ്യന്റെ മുമ്പിൽ രണ്ട് വഴിയുണ്ട്. എന്താണ്? ഉറങ്ങുന്ന ചേച്ചി പറഞ്ഞേ, രണ്ട് വഴിയുണ്ട്. പറ പറ ചാരിയിരുന്ന് ഉറങ്ങിയ ചേച്ചി പറ. ഞാൻ അങ്ങോട്ട് നോക്കത്തില്ല, പക്ഷെ ഞാൻ കണ്ടു. പറ പറ എന്തൊക്കെയാണ്? പ്രപഞ്ചം, രണ്ട് മനസാക്ഷി. ദൈവത്തെക്കുറിച്ച് അറിയാൻ മനുഷ്യന്റെ മുമ്പിലുള്ള രണ്ട് വഴി പറയൂ. സൃഷ്ട പ്രപഞ്ചം, രണ്ട് മനസാക്ഷി. പറഞ്ഞേ ഹാലേലുയാ, പറഞ്ഞേ ഹാലേലുയാ. അതായത് നമ്മുടെ ഈ ലോകം അതായത് ഈ ലോകം തന്നെ ഉണ്ടായതല്ലെന്ന് ലോകത്തെ കാണുന്ന മനുഷ്യന്, സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യന് അറിയാം. ഇതിന്റെ പിന്നില് സൃഷ്ടാവായ ദൈവമുണ്ട്. പറഞ്ഞേ ഹാലേലുയാ. അപ്പൊ ആ വാക്യം വായിക്കാം. ലോക സൃഷ്ടി മുതൽ എന്തൊക്കെയാണ്? അപ്പൊ ഈ മനുഷ്യൻ അറിഞ്ഞത് രണ്ട് കാര്യങ്ങളാണ്. മനുഷ്യൻ അറിഞ്ഞത് ദൈവത്തെക്കുറിച്ച് ഈ പുറം ലോകത്തെ നോക്കിക്കഴിഞ്ഞപ്പോ രണ്ട് കാര്യങ്ങളാണ് അറിഞ്ഞത്. എന്തൊക്കെയാണത്? ഒന്നാമത്തെ കാര്യം ദൈവത്തിന്റെ അദൃശ്യ പ്രകൃതി. നോക്കി വായിക്കുക, ദൈവത്തിന്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും. മനസ്സിലാവുന്നുണ്ടോ? അതായത് ദൈവത്തെക്കുറിച്ച് മൂന്ന് കാര്യങ്ങൾ അവർക്ക് അറിയാൻ പറ്റി. ഒന്ന് ദൈവത്തെ നമുക്ക് കാണാൻ പറ്റില്ല. കാണാവുന്ന ഒരു ലോകത്തല്ല ദൈവം, അല്ല കാണാവുന്ന മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് കാണാവുന്നവനല്ല ദൈവം. രണ്ടാമത്തേത്, അവിടുന്ന് സർവശക്തനാണ്, അനന്ത ശക്തിയുള്ളവനാണ്. മൂന്നാമത്തേത്, അവിടുന്ന് മനുഷ്യനല്ല ദൈവമാണ്. അവന്റെ ദൈവത്വം, അവന്റെ ഗോഡ്നെസ്, അവന്റെ ഡിവിനിറ്റി, അവന്റെ ദൈവത്വം. ഈ മൂന്ന് കാര്യങ്ങൾ സാമാന്യ മനുഷ്യൻ ലോകത്തിലൂടെ മനസ്സിലാക്കി. അടുത്ത വാക്യം 21, അതുകൊണ്ട് അവർക്ക് ഒഴികഴിവില്ല. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും ദൈവമായിട്ട് മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതരായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. അടുത്ത വാക്യം, ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പോഷന്മാരായി തീർന്നു. അവർ അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം, നശ്വരനായ മനുഷ്യന്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള. ഈ 23 വരെയുള്ള വാക്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ പറയുന്നത്, ഈ മനുഷ്യന് ദൈവത്തെക്കുറിച്ച് അറിയാമായിരുന്നെങ്കിലും മനുഷ്യൻ എന്ത് ചെയ്തു? അത് അംഗീകരിച്ചില്ല. രണ്ട് തിന്മകളാണ്, വേണമെങ്കിൽ എഴുതിക്കോ. രണ്ട് തിന്മകളാണ്. ഒന്ന് സപ്രഷൻ, രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. സപ്രഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ. എന്താണ്? ഒന്ന്, സത്യത്തെ അവർ പൂഴ്ത്തിവെച്ചു, സപ്രസ് ചെയ്തു, അമർത്തിവെച്ചു, അടച്ചു വെച്ചു. സത്യത്തെ അഡ്രസ് ചെയ്യാൻ തയ്യാറായില്ല, സ്വീകരിക്കാൻ തയ്യാറായില്ല. സപ്രഷൻ ഓഫ് ദ ട്രൂത്ത്. രണ്ടാമത്തേത് സബ്സ്റ്റിറ്റ്യൂഷൻ. ആ സത്യത്തിന് പകരം ചില നുണകൾ കൊണ്ട് അവർ പകരം വെച്ചു. ആ സത്യത്തെ ചില നുണകൾ കൊണ്ട് പകരം വെച്ചു. ഞാൻ വിശദീകരിക്കാം, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കാം. ഇങ്ങോട്ട് നോക്കിയേ, ഉറങ്ങുന്ന ചേട്ടനും ചേച്ചിയൊക്കെ ശ്രദ്ധിച്ചേ. അതായത് ദൈവത്തെക്കുറിച്ച് അറിയാം, പക്ഷെ ഈ സത്യം ദൈവം ഉണ്ടെന്നും, ഇപ്പൊ ദൈവത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് രണ്ട് സത്യങ്ങൾ വെളിപ്പെടുത്തി. ലോകമനുഷ്യർക്ക് മനസ്സിലാവുന്നല്ല, നമുക്ക് ദൈവം വെളിപ്പെടുത്തപ്പെട്ട രണ്ട് സത്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ക്രോധം വിശദീകരിച്ചപ്പോ എന്തൊക്കെയാണത്? ദൈവത്തിന്റെ ഒന്ന്, ആ ദൈവം പരിശുദ്ധനാണ്. രണ്ട്, ദൈവം നീതിമാനാണ്. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? ദൈവം നീതിമാനാണ്, പരിശുദ്ധനാണ്. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക, മനസ്സിലായാൽ സന്തോഷം കിട്ടും, ആയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധി ബോറാവുകയും ചെയ്യും. മനസ്സിലായാലേ സന്തോഷം കിട്ടത്തുള്ളൂ, ഇത് പൊട്ടിക്കിട്ടണം വചനം. ശ്രദ്ധിച്ചിരിക്കുക, ഇപ്പൊ ദൈവം പരിശുദ്ധനാണ് അല്ലെങ്കിൽ ദൈവം നീതിമാനാണ്. ശരിയും തെറ്റും, ശരിയും തെറ്റും ദൈവം നോക്കുന്നുണ്ട്. ദൈവം തെറ്റ് സമ്മതിക്കത്തില്ല, ദൈവം തെറ്റ് സമ്മതിക്കത്തില്ല, ദൈവം നീതിമാനാണ്. അപ്പൊ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന ആളുകളാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മള് നമ്മുടെ സഹോദരങ്ങൾക്ക് ന്യായമായ, അർഹമായ അപ്പനും അമ്മയും വീതിച്ചു കൊടുക്കാനുള്ള, വീതിച്ചു കൊടുത്ത ന്യായമായ വസ്തു അവർക്ക് കൊടുക്കുന്നില്ല. നമ്മുടെ അനീതി, നമ്മുടെ പാപം എന്താണ്? നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ എന്ത് ചെയ്യുന്നു? അന്യായമായിട്ട് പിടിച്ചു വെച്ചിരിക്കുകയാണ്. കുടുംബത്തിലെ ഒരാള്, അയാളുടെ അനുജന് കൊച്ചിനെ കെട്ടിക്കാനുണ്ട്, അയാളുടെ അനുജന് മക്കളെ പഠിപ്പിക്കാനുണ്ട്, അവർക്ക് വീടില്ല, അവരുടെ കുടുംബം സാമ്പത്തികമായ ഞെരുക്കത്തിലാണ്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ മാതാപിതാക്കന്മാരായിട്ട് കൊടുത്തത് വിട്ടുകൊടുക്കാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇതെന്താണ്? ഇത് നീതിയാണോ അനീതിയാണോ? പറ. അപ്പൊ ഈ അനീതി നീതിമാനായ ദൈവം സമ്മതിക്കുമോ? ആലോചിച്ച് പറയാവോ, സമ്മതിക്കുമോ? നിങ്ങൾ പള്ളിയിലെ പ്രമാണി ആയതുകൊണ്ട് സമ്മതിക്കുമോ? നിങ്ങൾ പള്ളിയിലെ അച്ഛനായതുകൊണ്ട് സമ്മതിക്കുമോ? നിങ്ങൾ രൂപതയുടെ മെത്രാനായതുകൊണ്ട് സമ്മതിക്കുമോ? നിങ്ങളൊരു കോൺഗ്രിഗേഷന്റെ സുപ്പീരിയർ ജനറൽ ആയതുകൊണ്ട് സമ്മതിക്കുമോ? നിങ്ങൾ മാർപ്പാപ്പായതുകൊണ്ട് സമ്മതിക്കുമോ? ഇല്ലല്ലോ, ഇല്ല. ആരായാലും സമ്മതിക്കത്തില്ല. അതായത് അനീതി ആര് കാണിച്ചാലും അതിനോട് ദൈവത്തിന് ഒത്തുതീർപ്പില്ല. കാരണം എന്താണ്? ദൈവം. അപ്പൊ ഞാൻ അങ്ങനെ ഒരു അനീതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അനീതി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഈ സത്യം, ശ്രദ്ധിക്കണം, ഈ സത്യം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും എന്തുണ്ടാവും? ഒരു മനസാക്ഷിക്കുത്തുണ്ടാവും. ഏത് സത്യം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ? ഞാൻ ഈ ചെയ്യുന്ന നടപടി ദൈവത്തിന് ഇഷ്ടമല്ല, ഞാൻ ഈ കാണിക്കുന്നത് ദൈവത്തിന് സന്തോഷമല്ല, ഇത് ദൈവം പ്രസാദിക്കുന്നില്ല, ഇത് ദൈവം അംഗീകരിക്കുന്നില്ല. അപ്പൊ എനിക്ക് എപ്പോഴും എന്തുണ്ടാവും? മനസാക്ഷിക്കുത്ത്. അപ്പൊ ഈ മനസാക്ഷിക്കുത്തുണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും? സപ്രഷൻ എന്താ ഞാൻ പറയുന്നേ? ഞാൻ മറ്റേ സത്യത്തെ അംഗീകരിക്കുന്നില്ല. ഏത് സത്യത്തെ? ദൈവം നീ ദൈവം. അത് അങ്ങനെയൊക്കെ ഇപ്പൊ പറയാൻ പറ്റും. ഇങ്ങനെയാണ് അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നത്. പിടിയിട്ടോ ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതായത് നമുക്ക് മനസാക്ഷിക്കുത്ത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? സത്യത്തെ കുഴിച്ചു മൂടുന്നു. ദൈവത്തിന്റെ സത്യത്തെ അംഗീകരിക്കാൻ തയ്യാറല്ല. അത് ബൈബിളിൽ അങ്ങനെയൊക്കെ പറയും, പക്ഷെ അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ? അങ്ങനെ ഇപ്പൊ ചെയ്യാൻ പറ്റുമോ? നീതിമാനായ ദൈവം ഇത് അംഗീകരിക്കും. നമുക്കറിയാം, അപ്പൊ ഇയാൾ ഈ പിടിച്ചു വെച്ച്, മറ്റേ ഈ സഹോദരന്റെ വസ്തു പിടിച്ചു വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ കണ്ണിൽ കുറ്റകൃത്യമാണ്, ദൈവത്തിന്റെ കണ്ണിൽ അത് അനീതിയാണ്, സമ്മതിക്കത്തില്ല. വീട്ടില് പ്രായമായ ഒരു അപ്പനും അമ്മയുണ്ട്, അല്ലെ, അമ്മായിപ്പനും അമ്മായിമ്മയുണ്ട്. അമ്മായിപ്പനും അമ്മായിമ്മയും അത്ര നല്ലതൊന്നുമല്ല, അത്ര നല്ലതൊന്നുമല്ല, നമ്മളെ പോലെ തന്നെയാണ്. പ്രായമാകുമ്പോൾ ആളുകളുടെ സ്വഭാവം മാറുമെന്ന് നമ്മൾ പറയത്തില്ലേ? പ്രായമാകുമ്പോൾ മാറിയതല്ല യഥാർത്ഥത്തിൽ. നേരത്തെ നമ്മൾ അങ്ങനെ തന്നെ ആയിരുന്നു, ബുദ്ധിയും വിവേകമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വായി വന്ന് പറഞ്ഞില്ല. ഇപ്പം ആരെങ്കിലും ഇങ്ങോട്ട് കയറി വരുമ്പം
ഉണ്ട്, അന്നേരം കയറി വരുന്നുണ്ടല്ലേ. അയ്യോ ഇവനൊക്കെ, അയ്യോ എപ്പം നോക്കിയാലും ഇങ്ങനെ ഇറങ്ങി കയറി വന്നോളൂ എന്നാണ് മനസ്സിൽ പറഞ്ഞത്. പക്ഷെ വെളിയിൽ എന്ത് പറഞ്ഞു? അയ്യോ കണ്ടിട്ടെത്തിയതാളായല്ല, ക്ഷീണിച്ചു പോയോ? ഇത് ഈ ബുദ്ധിയും വിവേകവും ആരോഗ്യവും മനസ്സിന്റെ നിയന്ത്രണം ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ അകത്ത് വന്നത് കാണിക്കത്തില്ല. പ്രായമാകുമ്പോൾ എന്ത് സംഭവിക്കും? ആ നിയന്ത്രണം പോയി. അപ്പൊ വായു വരുന്ന അതുപോലെ തന്നെ പറയും, എന്തിനു നിറങ്ങാൻ വന്നാടി രാവിലെ, നിനക്ക് വീട്ടിൽ തിന്നാനൊന്നുമില്ല, ഇവിടെ തിന്നാൻ വല്ലതും വന്നാണ് എന്നൊക്കെ അറിയാതെ അങ്ങ് പറയും. അപ്പൊ ഇങ്ങനെ ഈ നിയന്ത്രണം പോയ ഒരു അപ്പച്ചനും അമ്മച്ചിയാണ് വീട്ടിലുള്ളതെന്ന് വിചാരിക്കുക. അമ്മായിപ്പനും അമ്മയും നല്ല ഒന്നുമല്ല, ആരും നല്ലതല്ല. അപ്പൊ ഈ മരുമകള് അല്ലെ മരുമകൻ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കത്തില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇന്നാളി കണ്ട പോലെ തുണി പൊക്കി കാണിക്കുകയും ചെയ്യും. അതായത് കേരളത്തിലെ ഒരു മരുമകള് അമ്മായിമ്മ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വന്ന വാർത്തയിലൊക്കെ വന്നതാണ്, നിങ്ങൾ കാണാത്താണ്, ഞാനിതെല്ലാം ശ്രദ്ധിക്കുന്നതുകൊണ്ട് കാണുന്നതാണ്. അപ്പോ നമ്മുടെ കേരളത്തിലെ ഒരു ടിപ്പിക്കൽ മരുമകളുടെ പരിച്ഛേദമാണത്. എന്താണ് എന്ന് പറഞ്ഞാൽ ഏത് അറ്റം വരെയും താഴാനും ഒരു നാണക്കേടില്ലാതാനും. എന്നാൽ ഇവരൊക്കെ പള്ളിയിലെ ആക്റ്റീവായ ആളുകളായിരിക്കുകയും ചെയ്യും, ഇവരൊക്കെ ദൈവകാര്യത്തിന് ഫ്രണ്ടിലും ആയിരിക്കും, സംഘടനകളുടെ പ്രസിഡന്റും ആയിരിക്കും. സത്യത്തെ ശരിക്കും സമീപിക്കുന്നുണ്ടെങ്കിൽ പള്ളി വന്ന് നിൽക്കുമ്പോൾ എന്നാ വരും ചേട്ടാ? മനസാക്ഷി കുത്തുവരും. പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന സമയത്ത് അടിമയറ്റിൽ നിന്ന് ഒരു സാധനം എരിഞ്ഞു കയറാൻ തുടങ്ങും. ഇതേമോ ഈ കാണിച്ച തോന്നിയാസാണല്ലോ എന്ന് ഉള്ളിന്റെ ഉള്ളില് എപ്പോ പ്രാർത്ഥിക്കാൻ വിട്ടുകുത്തിയാലും ദൈവത്തെ ശരിക്കും മനസ്സിലാക്കിയിട്ട് ഒരാൾക്ക് കുറ്റബോധവും വിഷമവും ഇല്ലാതെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. മനസാക്ഷി കുത്തില്ലാതെ നിൽക്കാൻ പറ്റത്തില്ല, കാരണം കാണിച്ചത് 99% കന്നത്തരാണെന്ന് നന്നായിട്ട് അറിയാം. പറഞ്ഞേ ഹല്ലേലൂയാ. പിടികിട്ടുന്നുണ്ടോ? ഹലോ, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ മനസാക്ഷി കുത്ത് ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യും? ആ സത്യത്തെ, അതെനിക്ക് വേണ്ട, ആ സത്യം എനിക്ക് വേണ്ട, അത് ഞാൻ ഓർക്കുന്നില്ല. എന്ത്? ദൈവം നീതിമാനാണ്, ദൈവം പരിശുദ്ധനാണ്. അത് അതിപ്പോ അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അത് നമ്മ മനുഷ്യല്ലേ, നമുക്കിപ്പോ എപ്പോഴും എല്ലാവർക്കും ഇങ്ങനെ സ്കെയിൽ വെച്ചളന്ന പോലെ ജീവിക്കാൻ പറ്റുമോ? ഇപ്പൊ എല്ലാവർക്കും അങ്ങനെ ബൈബിളിൽ പറഞ്ഞ പോലെ നിൽക്കാൻ പറ്റുമോ? മനുഷ്യ അതല്ലേ, ഇത് ആത്യന്തികമായിട്ട് മണ്ണല്ലേ. അത് ന്യായമൊക്കെ നല്ലതാണ്. നമ്മൾ ഈ 100 ന്യായം പറഞ്ഞ് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഈ 100 ന്യായം പറഞ്ഞ് നമ്മൾ ദൈവത്തെ കുറിച്ചുള്ള സത്യത്തെ കുഴിച്ചു മൂടി. അതിന്റെ പേരാണ് സപ്രഷൻ. പിടികിട്ടിയോ? അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിട്ടു. ദൈവത്തെ കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നെങ്കിലും അവർ ദൈവത്തെ ആരാധിക്കുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. എങ്ങനെയാണ് അങ്ങനെ ഒരാൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയാമോ? ദൈവമേ നീ പരിശുദ്ധനാണ്, നീ പരിശുദ്ധനാണ്, ഞാൻ അശുദ്ധനാണ്, എനിക്ക് നിന്റെ മുമ്പിൽ നിൽക്കാൻ ഒരു യോഗ്യതയില്ല. ഈ സത്യം അറിയാവുന്ന ആളുടെ പ്രാർത്ഥന ഇങ്ങനെ ആയിരിക്കും, എനിക്ക് നിന്റെ മുമ്പിൽ നിൽക്കാൻ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ പോലും എന്റെ ചിന്തയില് എന്റെ എന്റെ നോട്ടത്തില് എന്റെ എന്റെ ആഗ്രഹത്തില് അല്ലെ എന്റെ പ്രവൃത്തിയില് തെറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്, എനിക്ക് നിന്റെ മുമ്പിൽ നിൽക്കാൻ യോഗ്യതയില്ല. ദൈവമേ എനിക്കറിയത് തെറ്റാണെന്ന്, ഞാൻ അത് തിരുത്താൻ കർത്താവേ, എനിക്ക് ഞാനൊരു കൃപ തരണം. ഇതാണ് അങ്ങനെ ഈ സത്യം അംഗീകരിക്കുന്നവന്റെ പ്രാർത്ഥന. എന്നാൽ ഈ സത്യം അംഗീകരിക്കാത്തവൻ എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? അവൻ പള്ളി വന്നിട്ട് പ്രാർത്ഥിക്കുന്നത് അവന് യാതൊരു കുഴപ്പമില്ല. ഞാൻ ദശാംശം കൊടുക്കുന്നു, ഞാൻ ഉപവസിക്കുന്നു, ഞാൻ ഈ മറ്റേ പന്നനെ കൂട്ടല്ലാതാനും. പറഞ്ഞ ഹാലേലൂയാ. ഞാൻ ആ വൃത്തികെട്ടവന്റെ കൂട്ടല്ല. ഏത്? ആ ചുങ്കക്കാരൻ. ഓർക്കുന്നില്ലേ ബൈബിളിലെ കാര്യം പറയണേ? ഞാൻ അവന് കൂട്ടല്ലാതാനും എനിക്ക് യാതൊരു കുഴപ്പമില്ല. ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് ഒരു മനസാക്ഷി കുത്തുമില്ല, ഒരു അനുതാപമില്ല. ചെയ്യുന്ന കാര്യത്തെ കുറിച്ചെല്ലാം ന്യായീകരണം, ചെയ്യുന്ന കാര്യത്തെ കുറിച്ചെല്ലാം ന്യായീകരണം. പറഞ്ഞ ഹാലേലൂയാ. ന്യായീകരിച്ച് ന്യായീകരിച്ച് ആരോട് വഴക്കുണ്ടാക്കാനും ഒരു കുഴപ്പമില്ല. പറഞ്ഞ ഹാലേലൂയാ. എന്നാല് ദൈവത്തിന്റെ സത്യം യേശയ്യാ കണ്ടപ്പോ യേശയ്യ എന്താ പറഞ്ഞേ? അയാള് പറഞ്ഞു, അയ്യോ ഞാൻ നശിച്ചു, എനിക്ക് എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു, എനിക്ക് ദുരിതം. കാരണം ദൈവമേ നീ ഈ സത്യത്തിന്റെ മുമ്പിൽ നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തള്ളച്ചിട്ടു. ഇപ്പൊ ഏതാണ്ട് മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായി. നിങ്ങൾ മനസ്സിലായി, എനിക്ക് മനസ്സിലായി. മനസ്സിലായില്ലെങ്കിൽ ഞാൻ കിടന്ന് ഇവിടെ വെപ്രാളപ്പെടും. ഇപ്പൊ എനിക്ക് മനസ്സിലായി, മനസ്സിലായി, സമാധാനമായി. അടുത്ത വാക്യം വായിക്കും. അവർ ദൈവത്തെ കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. വായിക്കേ, മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ. ഇവിടെ എവിടെ യുക്തി വിചാരം വന്നേ? ഇവിടെ എവിടെ യുക്തി വിചാരം വന്നേ? കുറെ യുക്തി നടത്തിയാണ് മനസാക്ഷി കുത്ത് ഒഴിവാക്കിയത്, ആണോ? കുറെ യുക്തി വിചാരം നടത്തിയാണ് മനസാക്ഷി. എന്താണ് ഇപ്പൊ അങ്ങനെയൊക്കെ പറ്റുമോ? നമ്മൾ മാത്രമല്ല, ഞാൻ പെരുന്നാളിന് 50,000 രൂപ കൊടുത്തതല്ലേ, അപ്പൊ ദൈവം ക്ഷമിക്കുമായിരിക്കും. ഞാൻ ഇത് പിടിച്ചു വെച്ചെങ്കിലും ഞാൻ അവനെ ചെറുപ്പകാലത്ത് ഇഷ്ടംപോലെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതാണ്, അതുകൊണ്ട് ഇപ്പൊ ഈ 10 ഏക്കർ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ലായിരിക്കും. 100 യുക്തി വിചാരം വെച്ചിട്ടാണ് പാപത്തെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. 100 യുക്തി പറഞ്ഞിട്ടാണ് പാപത്തെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും അടുത്തത് വിവേകരഹിതമായ ഹൃദയം, അതായത് പാപത്തിലേക്ക് പോകുന്ന ഏതൊരാത്മാവിന്റെ ഹൃദയം വിവേകമില്ലാത്ത ഹൃദയമായിരിക്കും. അതാരാണ്? ഞാനാണേലും നിങ്ങളാണേലും. പാപത്തിലേക്ക് പൊക്കൊണ്ടിരിക്കുന്നവന്റെ അവന്റെയോ അവളുടെയോ ആരുടെയാണോ ഹൃദയത്തിൽ ആ വിവേകം പോകും. അവന്റെ കണ്ണുകൾ, അതാണ് പറയുന്നത്, പിശാച് അവന്റെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്നത് കൊണ്ട് അവൻ എവിടേക്കാണ് പോകുന്നതെന്ന് അവൻ അറിഞ്ഞുകൂടാ. എടുക്ക 1 യോഹന്നാൻ 2:11. 1 യോഹന്നാൻ 2:11 ഉറക്കെ വായിക്കേ. 1 യോഹന്നാൻ 2:11. എന്നാൽ തന്റെ സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടിലാണ്, അവൻ ഇരുട്ടിൽ നടക്കുന്നു. ഇരുട്ട് അവന്റെ കണ്ണുകളെ അന്ധമാക്കിയതിനാൽ എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഇരുട്ട് അവന്റെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്നത് കൊണ്ട് എവിടേക്കാണ് പോകുന്നതെന്ന് അവന് വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. പറഞ്ഞു ഹല്ലേലൂയാ. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഒരു കഥാപാത്രമാണ് ബാലാം. കേട്ടിട്ടുണ്ടോ ബാലാം? ഇയാൾ വലിയ പ്രവാചകനായിരുന്നു, വലിയ പ്രവാചകൻ. വലിയ പ്രവാചകൻ എന്ന് ഞാൻ പറയാൻ കാരണം, യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ച, യേശുക്രിസ്തു വരുമെന്ന് പ്രവചിച്ച വിജാതീയ പ്രവാചകനായിരുന്നു, വിജാതീയനായിരുന്നു, വിജാതീയ പ്രവാചകനായിരുന്നു ബാലാം. ദൈവത്തിന്റെ വെളിപാടുകൾ ഇസ്രായേൽ ജനത്തിന് സജീവമാകുന്നതിന് മുമ്പുള്ള ഒരു കാലമാണിത്. അപ്പൊ അതുകൊണ്ട് ദൈവം അനേകരെ, സ്വജാതീയരെയും വിജാതീയരെ എല്ലാം ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു കാലത്ത് ഈ മനുഷ്യന് ചില വെളിപ്പെടുത്തലുകൾ കിട്ടുമായിരുന്നു. അങ്ങനെ ഇയാൾക്ക് ഒത്തിരി വെളിപ്പെടുത്തലുകൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അയാൾ പറയുന്നു, ഈ ശരിക്കും പിന്നെ യേശു ജനിക്കുമെന്ന്, ഇയാളെ കുറിച്ച്, ഈ ബാലാമിനെ കുറിച്ച് പറയുന്നത് കണ്ണു തുറന്ന് സമാധിയിൽ ലയിച്ചവനെന്നാണ്. നമ്മ കണ്ണടച്ചാൽ തന്നെ ഒന്നും കിട്ടുന്നില്ല. അന്നേരമാണ് ഇയാൾ ആരാണ്? കണ്ണ് തുറന്ന് വെച്ച് സമാധിയിൽ, കണ്ണ് തുറന്ന് സമാധിയിലിരിക്കുക, അതാണ് ആര്? ബേലാം. ആരാണ്? ബാലാം. ബാലാം. അപ്പൊ ഈ ബാലാം എന്ത് ചെയ്തു? ബാലാമിനെ വന്ന് ഈ മൊവാബ്യ രാജാവായ, രാജാവിന്റെ പേര് ബാലാക്ക് എന്നാണ്, മൊവാബ്യ രാജാവായിരുന്ന ബാലാക്ക് വന്നിട്ട് ഈ ബാലാമിനെ വിളിച്ചു, എന്റെ രാജ്യത്തോട്ട് വരുമെന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ ചോദിച്ചു, എന്തിനാ? അത് ഈ ഇസ്രായേൽക്കാരെന്ന് പറയുന്ന ഒരു 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 കൂട്ടം ആളുകള് ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവര് പോകുന്ന വഴിക്കെല്ലാം കാണുന്നവരെല്ലാം വിട്ടില് വിഴുങ്ങുന്ന പോലെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർ വന്ന് ഞങ്ങളെ മൂടിക്കളയും, വിഴുങ്ങിക്കളയും. അതുകൊണ്ട് എങ്ങനെയും വന്ന് ഇവരെ ഒന്ന് പിരാഗി, ഇവരെ ഒന്ന് ശവിച്ച് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. മനസ്സിലായോ? അതായത് മറ്റൊരു മാർഗവും ഇല്ലാത്തപ്പോ പൈശാചിക മനസ്സുള്ളവർ കണ്ടെത്തുന്ന അവസാനത്തെ മാർഗമാണ് ആഭിചാരം. ആഭിചാരം ചെയ്യുന്നവന്റെ ഹൃദയത്തിനകത്ത് മൊത്തത്തിൽ പിശാചാണ്, ഒരു സംശയവും വേണ്ട. അതായത് ഒരു മനുഷ്യൻ, ഇനി ഞാൻ പറയുന്നത് മന്ത്രവാദിയുടെ അടുത്ത് പോണമെന്നൊന്നുമില്ല, മന്ത്രവാദിയുടെ അടുത്ത് പോണമെന്നൊന്നുമില്ല, ഒരു മനുഷ്യൻ നശിക്കാൻ ഒരു വാക്ക് പറഞ്ഞാലെങ്കിലും അയാളുടെ അകത്ത് കിടക്കുന്നത് പരിശുദ്ധാത്മാവല്ല. ഒരു കുടുംബം കല്യാണം മുടക്കുക, മനസ്സിലായില്ലേ? ആരെങ്കിലുമൊക്കെ കല്യാണ ആലോചനയ്ക്ക് വരുമ്പോൾ മുടക്കുക, വസ്തു വിൽപ്പന മുടക്കുക, വീട് വിൽപ്പന മുടക്കുക. മനുഷ്യൻ സാമ്പത്തികമായിട്ട് ഞെരുങ്ങുന്ന സമയത്ത് എങ്ങനെങ്കിലും ഒരു 5 സെന്റ് ഉണ്ട്, അത് വിറ്റിട്ട് രക്ഷപ്പെടാന്ന് വിചാരിക്കുമ്പോ എന്റെ വായിൽ നല്ല ഭാഷയൊക്കെ വരുന്നുണ്ട്. ചില മനുഷ്യരുണ്ട് അത് മുടക്കാൻ വേണ്ടി നടക്കുക, മുടക്കാൻ വേണ്ടി, മനസ്സിലായോ? ഇതൊന്നും, എന്നിട്ട് പള്ളിയിൽ ഫ്രണ്ടിലായിരിക്കും. പറഞ്ഞ ഹല്ലേലൂയാ. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തറിയോ, അതായത് ഈ അപ്പസ്തോലൻ പറഞ്ഞിട്ടുണ്ട് വിജാതീയരുടെ ഇടയിൽ പോലും ഇല്ലാത്ത അധമ പ്രവൃത്തികൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് അപ്പസ്തോലൻ ഒരിക്കൽ വിഷമിക്കുന്നുണ്ട്. അതായത് വിജാതീയർ പോലും ചെയ്യാത്ത കാര്യമാണ് ഈ പന്ന കൂട്ടങ്ങൾ ചെയ്യുന്നത്. ആര്? ഈ വിശ്വാസി വിജാതീയർ പോലും ചെയ്യത്തില്ല. മുടക്കുക. ഒരു പ്രമോഷൻ വരുമ്പോ അത് മുടക്കുക. ഒരു വാക്ക് പറഞ്ഞാണ് നീ മുടക്കുന്നതെങ്കിൽ ഓർത്തോണം, ഒരാളുടെ വഴി നീ തടഞ്ഞാൽ നിന്റെ ആയിരം വഴി മറ്റുള്ളവർ തടയും. നീ നോക്കൂ, ഒരു സംശയം വേണ്ട, ഞാൻ കർത്താവിന്റെ വാക്കാണ് പറയുന്നത്. അതായത് ഒരു മനുഷ്യൻ ചങ്ക് വെട്ടിയാണ് മനുഷ്യർ കരയുന്നത്. ഓരോ കാര്യങ്ങൾ ഓരോരുത്തരും ഒന്ന് മുടക്കിക്കളഞ്ഞു. ആ കണ്ണുനീരിന് നീ വെറുതെ പോകുന്ന നീ വിചാരിക്കുന്നു. പറഞ്ഞു ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ ചെയ്യൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇന്ന് ഇവിടെ വെച്ച് കർത്താവിനോട് മാപ്പ് ചോദിച്ചിട്ട് അത് തിരുത്തണം. മനുഷ്യന് ഉണ്ടാവുന്ന നന്മയെ മുടക്കിക്കളയും. മനസ്സിലായില്ലേ? ആ ഞാനൊന്നും പറയുന്നില്ല, നിങ്ങളോ അയ്യോ അയ്യോ ഞാനൊന്നും പറയുന്നില്ല, അതാ നിങ്ങൾ ആലോചിച്ചൊക്കെ ചെയ്യണേ, ഞാനൊന്നും പറയുന്നില്ല. ഇത് കേൾക്കുമ്പോ തന്നെ അറിഞ്ഞൂടെ എന്തോ കുഴപ്പമുണ്ടെന്ന്. കല്യാണം മുടക്കുക, വസ്തു വിൽപ്പന മുടക്കുക, വസ്തു വാങ്ങാനുള്ളത് മുടക്കുക, പ്രമോഷൻ മുടക്കുക, ഇതെല്ലാം ആഭിചാരത്തിന്റെ ഭാഗമാണ് എന്നൊരു സുവിശേഷകൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇതെല്ലാം മന്ത്രവാദമാണ്, ഒരിക്കലും ചെയ്യരുത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ ഞാൻ പറയുന്നത്. ചില ആളുകൾ സങ്കടം വരുത്തില്ലേ ഇത് കേൾക്കുമ്പോ? അവരെങ്ങനെയെങ്കിലും ദൈവമേ ഈ ബാങ്ക് ലോണും തീർത്ത് കടവും തീർത്ത് എങ്ങനെയെങ്കിലും, അല്ലെ കൊച്ചിനെ കെട്ടിച്ച്, കൊച്ചിന് 30 വയസ്സായി അതിനെ ഒന്ന് കെട്ടിച്ച് വിടാം. അത് രാവും പകലും ഇല്ലാതെ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു നടക്കുമ്പോഴാണ് ഓരോ സാധനങ്ങൾ വന്നിട്ട് മുടക്കിക്കളയാണ്. മുടക്കുന്നവരെല്ലാം ഓർത്തണം, കൊച്ചുങ്ങൾ നിങ്ങളുടെ വീട്ടിലും വളർന്നു വരുന്നില്ലേ, അത് ഓർത്തിരുന്നാ മതി. പറഞ്ഞ ഹല്ലേലൂയാ. പറഞ്ഞ ഹല്ലേലൂയാ. ഈ മുടക്കിയതിനൊക്കെ അവസാനത്തെ ചില്ലിക്കാശം കൊടുത്ത് തീർക്കാതെ വീട്ടിലെ കാര്യങ്ങൾ നടക്കുമെന്ന് വിചാരിക്കും. പറഞ്ഞ ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് ബാലാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, വന്ന് വന്ന് പരാഗടാന്ന് പറഞ്ഞു. ഞങ്ങൾ തിരുവനന്തപുരം കണ്ട ഭാഷ പറഞ്ഞ മണ്ണ് വാരിയിട്ട് പരാഗടാന്ന് പറഞ്ഞു. പറഞ്ഞു ഹല്ലേലൂയാ. മനസ്സിലായോ? മണ്ണ് വാരിയിട്ട് പരാഗം പറഞ്ഞു. നോക്കിയിരിക്കുകയാണ് പരാഗൻ. അപ്പൊ ഇയാള് പറഞ്ഞു, അത് അത് പരാഗാനാണോ? പുരാഗാനം എനിക്ക് മണിക്കൂറിന്റെ എന്റെ ഫീസ് അറിയാം പുരാഗുന്നതിന്റെ. അപ്പോ അയാള് പറഞ്ഞു, നിനക്ക് എന്നാ വേണേലും തരാന്ന് പറഞ്ഞു. എന്റെ ഈ പുരാഗുന്നതിനുള്ള റേറ്റ് കൂടുതലാണ് അറിയാലോ. ആ എന്നാ വേണേലും തരാം, രാജ്യത്തിന്റെ പകുതി വേണേലും തരാന്ന് പറഞ്ഞു. കാരണം മൊത്തമായിട്ട് അവന്മാര് രാജ്യം കൊണ്ടുപോകുന്നതിനൊക്കെ ഭേദമല്ലേ, പകുതിവിന് കൊടുത്തിട്ട് മറ്റേ രാജാവിന് പകുതിങ്ങനെ കിട്ടും. അപ്പൊ ഈ അയാള് പറഞ്ഞു, പിന്നെ എന്നാ പിന്നെ എന്നാ പിന്നെ ഞാൻ ചോദിച്ചിട്ട് വരാന്ന്. ആരോട്? വൈകുന്നേരം പ്രാർത്ഥിക്കാനിരിക്കുമ്പോ ദൈവത്തോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ വൈകുന്നേരം പ്രാർത്ഥിക്കാനിരുന്നപ്പോ ദൈവം ചോദിച്ചു, ബാലാം കഥാവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം, ആരാടാ നിന്റെ കൂടെ ഉള്ള ആളുകൾ എന്ന് പറഞ്ഞു. എവിടെ എവിടെ ഇവിടെ അറിഞ്ഞില്ലല്ലോ, ഇവിടെ അപ്പുറത്തെ മുറിയിൽ ആരാടാന്ന് ചോദിച്ചു. അപ്പുറത്തെ മുറിയില്ല, അപ്പുറത്തെ മുറി മറ്റേ പുരാകാൻ വേണ്ടി ക്വട്ടേഷൻ എടുക്കാൻ വന്ന ആളാണ്. കർത്താവ് പറഞ്ഞ ഒരു കാര്യം നിന്നോട് ഞാൻ പറഞ്ഞേക്കാം, പോയേക്കരുതെന്ന് പറഞ്ഞു. പോയേക്കരുതെന്ന് പറഞ്ഞു. അയ്യോ പോത്തില്ല പോത്തില്ല, അയ്യോ പറഞ്ഞത് കാര്യമായി, പറഞ്ഞില്ലായിരുന്നെ അറിയാതെങ്ങാനും പോയാലോ. അപ്പൊ യുവാരോട് എന്നിട്ട് പറഞ്ഞ്, ദൈവം വിടുന്നില്ല എന്നാ പൊക്കോളം പറഞ്ഞു. അവര് പോയിട്ട് വേറെ വലിയ സമ്മാനങ്ങളുമായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയി. മനസ്സിലായോ? ആദ്യം വന്നപ്പോ നോക്കിയയുടെ ഫോണും പിന്നെ ഒരു പൊട്ടോ ചാർജറും ഒക്കെ ആയിട്ടാ വന്നെ. പിന്നെ പോയി ഐഫോണൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി. ഇവര് വലിയ സമ്മാനങ്ങളുമായിട്ട് വന്നിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, വരാമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ പിന്നെ ഒന്നുകൂടെ ചോദിക്കട്ടെ. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം ഒരു 5-6 തവണ ചോദിച്ചു കഴിയുമ്പം ദൈവം എന്ത് പറയാ? ആ എന്നാ പൊക്കോ എന്ന് പറയും. ആ പറഞ്ഞ ടോൺ മനസ്സിലായല്ലോ. ആ എന്നാ പൊക്കോ, ആ ടോൺ മനസ്സിലായല്ലോ. ആ പോയിട്ട് വരുന്നത് വാങ്ങിച്ചുകൊണ്ട് ഇനി അവസാനം തിരിച്ചു വരാനാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് ദൈവഹിതം അല്ലാന്ന് തോന്നുന്നതിന് വേണ്ടി നൊവേന നടത്തി പിന്നെ പ്രാർത്ഥിച്ച് പോകാവുന്നിടത്തെല്ലാം പോയി ചെയ്യാവുന്ന എല്ലാം ചെയ്ത് അത് നടത്തിയെടുക്കരുത്. നീ അവസാനം ഊപ്പാടി വരും. പറഞ്ഞ ഹല്ലേലൂയാ. ദൈവം പറഞ്ഞിരിക്കുകയാണ് അത് വേണ്ട. അതിനുവേണ്ടി വീണ്ടും നൊവേന നടത്തി പ്രാർത്ഥിച്ച് ചിലപ്പോൾ അവസാനം അതിന് അനുവാദം കിട്ടുമായിരിക്കും. അവസാനം ഈ ബാലാമിന്റെ ദുരാഗ്രഹവും ദ്രവ്യാഗ്രഹവും ഇവന്റെ ഉള്ളിൽ കിടക്കുന്ന പണത്തോടുള്ള കൊതിയെല്ലാം കണ്ടിട്ട് ദൈവം പറഞ്ഞു, എന്നാ പോ സൂക്ഷിച്ച് പോണേന്ന് പറഞ്ഞു. ശ്രദ്ധിച്ച് പോണേന്ന് പറഞ്ഞു. ഓട്ടോറിക്ഷയ്ക്ക് ഓപ്പോസിറ്റ് വരുന്നതാണ്, സൂക്ഷിച്ച് പോണേന്ന് പറഞ്ഞു. രാവിലെ അയാൾ എന്ത് ചെയ്തു? കഴുതയ്ക്ക് എന്നിട്ടു ജീൻസോ ജീനി പണ്ടൊരുത്തം വായിച്ച കഴുതയ്ക്ക് ജീൻസ് ഇട്ടു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ജീൻസ് ഇടുന്ന എല്ലാം ആരാന്ന്. അല്ല ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോ കഴുതയ്ക്ക് ജീനി കഴുതയ്ക്ക് ജീനി ഇട്ടിട്ട് രാവിലെ ഇറങ്ങി. പോന്ന വഴിക്ക് ഒരു ദൈവദൂതൻ വാളുമായിട്ട് നിന്നു.
ഒരു വാളുമായിട്ട് ദൂതൻ ഇങ്ങനെ നിൽക്കുകയാണ്. ബാലാമിന് കാണാൻ പറ്റുന്നില്ല. പറ 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 ഇതാരാ? ഇത് ബാലാം ആരാ? തുറന്ന കണ്ണുകളോടെ സമാധിയിൽ ലയിച്ചവൻ. ഈ ലോകത്ത് മറ്റാർക്കും കാണാൻ പറ്റാത്ത കാര്യങ്ങൾ കണ്ണടച്ചു പിടിക്കണ്ട. കണ്ണു തുറന്ന് കാണുന്നവന് ഒരു കഴുത കണ്ടതുപോലും കാണാൻ പറ്റാത്തതുപോലെ അവന്റെ കണ്ണുകൾ അടയ്ക്കപ്പെട്ടു. പാപം ചങ്കിനകത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ സാധാരണക്കാരൻ കാണുന്നത് പോലും നമ്മൾ കാണാൻ പറ്റാത്തവരായിട്ട് മാറും. പറഞ്ഞു ഹാലേലുയാ, പറഞ്ഞു ഹാലേലുയാ. പാപം ചങ്കിനകത്ത് കൊടിയേറിക്കഴിഞ്ഞാൽ പിന്നൊന്നും കാണത്തില്ല. കഴുത കണ്ടത് പോലും കണ്ടില്ല. കഴുത കണ്ടത് പോലും, കഴുത കണ്ടു ദൂതനെ, ഗുഡ് മോർണിംഗ് ദൂത, കഴുത പറഞ്ഞിട്ട് കഴുത എന്ത് ചെയ്തു? മാറിപ്പോയി. ബാലാം കഴുതേ അടിച്ചു. വീണ്ടും ദൂതനെ കണ്ടപ്പോൾ കഴുത കടന്നു കളഞ്ഞു. കടന്നു കളഞ്ഞല്ല, കിടന്നു കളഞ്ഞു. ബാലാം കഴുതയെ വീണ്ടും അടിച്ചു. കഴുത സൈഡിലേക്ക് മാറിയപ്പോ ബാലാമിന്റെ കാലൊരഞ്ഞു. ബാലാം കഴുതയെ വീണ്ടും അടിച്ചു. ദൂതനെ കണ്ടിട്ട് കഴുത വയലിലേക്ക് ചാടി. കഴുതയ്ക്ക് ഷോക്ക് അബ്സോർബർ ഇല്ലായിരുന്നതിനാൽ ബാലാമിന്റെ നടുവെട്ടി. ബാലാം കഴുതയെ പൊതിരെ തല്ലി. മനസ്സം എടുത്തിട്ട് കഴുത തിരിച്ചു ചോദിച്ചു, എന്തിനാടാ കഴുതേ എന്നെ തല്ലിയെന്ന് ചോദിച്ചു. അപ്പൊ ദൂതൻ പറഞ്ഞു, അല്ല സോറി, ബാലാം പറഞ്ഞു, നീ എന്തിനാണ് എന്റെ? അപ്പൊ ഇത്രയും കാലത്തിനിടയിൽ പെട്രോൾ വെറും നമ്മൾ വഴി കിടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇത്ര കാലത്തിനിടയിൽ ഞാൻ നിന്റെ യാത്ര മുടക്കിയിട്ടുണ്ടോ? ഈ യാത്ര ദൈവഹിതപ്രകാരമല്ല എന്ന് നിനക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും, എടാ, കൊല്ലാൻ വേണ്ടി ഒരു ദൂതൻ വാളുമായിട്ട് നിന്റെ മുമ്പിൽ നിന്നപ്പോ ഞാൻ കടന്നില്ലായിരുന്നെങ്കിൽ നിന്റെ തല കാണത്തില്ലായിരുന്നു, എന്നെ തല്ലാൻ നിന്റെ കൈ പൊങ്ങത്തില്ലായിരുന്നു. അവിടെ ഒരു വചനമുണ്ട്, അപ്പോൾ ദൈവം ബാലാമിന്റെ കണ്ണുകൾ തുറന്നു. പറഞ്ഞു ഹല്ലേലൂയാ. മനസ്സിലായോ? അതായത് ഈ ദൈവത്തിന്റെ സത്യം അംഗീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ ഹൃദയത്തിൽ ഇരുട്ടായിരിക്കും. പിന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയായിരിക്കും. വിവേകരഹിതമായ ഹൃദയം, റോമാലേഖനത്തിലേക്ക് തിരിച്ചു വരിക. വിവേകരഹിതമായ ഹൃദയം വായിക്കാം ആ വാക്യം. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും വായിക്കാം, അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. വായിക്കാം, വായിക്കാം. മറിച്ച് അവിടെ 21 മുതൽ ഉറക്കം എന്നോട് വായിക്കേ. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. ഇത്ര മനസ്സിലായോ? ഓരോ വാക്കും പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. ഇനി മനസ്സിലെ, ഇനി അടുത്ത മാസം വരും വന്ന് ഞാൻ ചോദിക്കുമ്പോ ഇങ്ങനെ തുറന്ന കണ്ണുകളോടെ സമാധിയിൽ ലയിച്ചിരിക്കും. കഷ്ടമാണ് നിങ്ങളുടെ കാര്യം. ഇതൊക്കെ എഴുതിക്കൊണ്ട് പോകുന്നതൊക്കെ ഒന്ന് വായിച്ചിട്ട് വന്നൂടെ. ആ അടുത്ത വാക്യം, ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. 23, അവർ അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം, നശ്വരനായ മനുഷ്യന്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള. അപ്പൊ രണ്ട് വിധത്തിലാണ് അവർ ദൈവത്തെ ഉപേക്ഷിച്ചത്, അവർ സത്യത്തെ തളച്ചിട്ടത്. എങ്ങനെയാണോ രണ്ട് വാക്ക് ഞാൻ പറഞ്ഞായിരുന്നു, യെസ് യെസ്, ഒന്ന് സപ്രഷൻ, രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ വിത്ത് എ ലൈ, ദേ സപ്രസ്ഡ് ദ ട്രൂത്ത് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇറ്റ് വിത്ത് എ ലൈ. നുണ കൊണ്ട് അതിന് പകരം വെച്ചു. എന്താണ് നുണ? ശ്രദ്ധിക്കൊണ്ട് നോക്ക്. എല്ലാ മനുഷ്യന്റെയും ഉള്ളിൽ ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു ഇന്നേറ്റായ, ഒരു ജന്മസിദ്ധമായ ദാഹമുണ്ട്. എല്ലാ മനുഷ്യന്റെ ഉള്ളിൽ ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ വർഷിപ്പ് ചെയ്യണം. എല്ലാവരുടെ ഉള്ളിൽ ഈ ദാഹമുണ്ട്, ദൈവത്തെ വർഷിപ്പ് ചെയ്യണം. ഇത് ദൈവത്തിന് മഹത്വം കൊടുക്കാതാവുമ്പോ എന്ത് ചെയ്യും? ഈ ദാഹം പോകുന്നില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യും? ആ ദാഹം തീർക്കാൻ വേണ്ടി വേറെ ആരെയെങ്കിലും ആരാധിക്കും. ഫുട്ബോളിനെ ആരാധിക്കും, ക്രിക്കറ്റിനെ ആരാധിക്കും, സിനിമാ നടന്മാരെ ആരാധിക്കും, സെലിബ്രിറ്റികളെ ആരാധിക്കും, ടി വി ഷോകളെ ആരാധിക്കും, വസ്തുക്കളെ ആരാധിക്കും, ജോലിയെ ആരാധിക്കും, വ്യക്തികളെ ആരാധിക്കും. ജന്മസിദ്ധമായി ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ അന്തർലീനമായ ദൈവാഭിമുഖ്യത്തെ മറികടക്കാൻ വേണ്ടി, ആ ദാഹത്തെ അതിജീവിക്കാൻ വേണ്ടി മനുഷ്യൻ എന്ത് ചെയ്യും? മനുഷ്യൻ ആരെയെങ്കിലും കണ്ടുപിടിച്ചിട്ട് വിഗ്രഹമാക്കി മാറ്റും. ചിലർക്കത് ജോലിയാണ്, ചിലർക്കത് സമ്പത്താണ്, ചിലർക്കത് വ്യക്തികളാണ്, ചിലർക്കത് ബന്ധങ്ങളാണ്, ചിലർക്കത് സിനിമാ താരങ്ങളാണ്, ചിലർക്കത് ഫുട്ബോൾ താരങ്ങളാണ്, സെലിബ്രിറ്റികളാണ്. അതായത് ആരെയെങ്കിലും വിഗ്രഹമാക്കി മാറ്റും. സബ്സ്റ്റിറ്റ്യൂഷൻ, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം വേറെ എന്തിനെങ്കിലും കൊണ്ട് കൊടുക്കും. നശ്വരനായ മനുഷ്യന്റെ ഇഴജന്തുക്കളുടെ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. പറഞ്ഞു ഹല്ലേലൂയാ, പറഞ്ഞു ഹല്ലേലൂയാ. അപ്പോ ശ്രദ്ധിക്കണം, ആദ്യത്തെ 23 വാക്യങ്ങൾ മനസ്സിലായാൽ നിങ്ങൾ റോമാലേഖനത്തിന്റെ വലിയൊരു ഘട്ടം കടക്കും. അതായത് നമ്മൾ ദൈവത്തിനെതിരെ രണ്ട് തെറ്റുകളാണ് ചെയ്തത്. എന്തൊക്കെയാണ് രണ്ട് തെറ്റുകൾ? ഒന്ന്, അവർ സത്യത്തെ കുഴിച്ചുമൂടി. രണ്ട്, സത്യത്തിന് പകരം നുണ കൊണ്ട് പകരം വെച്ചു. സത്യത്തെ നുണ കൊണ്ട് പകരം വെച്ചു. ഇനി വളരെയധികം ശ്രദ്ധിക്കണം ഞാൻ പറയാൻ പോകുന്ന കാര്യം. ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ, എല്ലാരും നോക്കിയേ, ഒന്ന് കൈവീശിക്കേ, നോക്കട്ടെ. പറഞ്ഞേ ഹല്ലേലൂയാ. ഒന്ന് 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 കരങ്ങളടിച്ച് കർത്താവിനെ ആരാധിച്ചേ നന്നായിട്ട്. ഹല്ലേലൂയാ. ഇനി ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നോക്കണം, നിങ്ങളെ ശ്രദ്ധിക്കണം. എന്താന്ന് വെച്ചാല്, നമ്മുടെ ദൈവത്തിന്റെ നിലവാരം എന്താണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ധാർമ്മിക നിലവാരം. ശ്രദ്ധിക്കണം, നിങ്ങൾ ദൈവത്തെ മനസ്സിലാക്കുന്നതിനനുസരിച്ചാണ് നിങ്ങളുടെ ധാർമ്മിക നിലവാരം. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ ആരാധിക്കുന്ന ദൈവം ആളുകളുടെ വസ്തുക്കൾ കട്ടെടുക്കുന്ന ഒരു ദൈവമാണെങ്കിൽ മോഷണം നിങ്ങൾക്ക് പാപമല്ലായിരിക്കും. മനസ്സിലായ? നിങ്ങൾ ആരാധിക്കുന്ന ദൈവം മനുഷ്യന്റെ വസ്തുക്കൾ അപഹരിച്ചെടുക്കുന്ന ഒരു ദൈവമാണെങ്കിൽ വസ്തുക്കൾ അപഹരിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് പാപമല്ല. കാരണം എന്താ? ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മുടെ സ്റ്റാൻഡേർഡ് വരൂ. പിടിയിട്ടുന്നോ? ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മുടെ സ്റ്റാൻഡേർഡ് വരുത്തുള്ളൂ. പറഞ്ഞു ഹല്ലേലൂയാ. ഞാൻ ചോദിക്കട്ടെ, ഒരു പെണ്ണ് കുളിക്കുമ്പോ കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കുന്ന പാപമാണോ? ആണോ? ആണോ? പാവാണ്. പാവാന്ന് അങ്ങനെ മനസ്സിലായി? നമ്മുടെ കർത്താവ് കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കുവോ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് അത് പാവമെന്ന് പറഞ്ഞു ഹല്ലേലൂയാ. അതായത് നമ്മുടെ കർത്താവ് അങ്ങനെ ചെയ്യത്തില്ല, നമ്മുടെ കർത്താവ് അങ്ങനെ പ്രതീക്ഷിക്കുന്നുമില്ല. നമ്മുടെ പിടിയിട്ടുന്ന ഞാൻ പറയുന്നത്, നമ്മുടെ കർത്താവ് അങ്ങനെ ചെയ്യില്ല, നമ്മുടെ കർത്താവ് അങ്ങനെ പെരുമാറില്ല. എന്നാല് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, ഒരു ഗോത്ര വർഗക്കാര് ആരാധിക്കുന്ന ദൈവം ആളുകളുടെ വസ്തുക്കളെല്ലാം കട്ടെടുക്കുന്ന ഒരു ദൈവമാണെങ്കിൽ അവർക്ക് കട്ടെടുക്കുന്നത് പാവാണോ? അല്ല. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായോ? ഇപ്പൊ ദൈവത്തിന് ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ഭാര്യമാരുള്ളത് പാവമല്ല. കാരണം എന്താ? ദൈവത്തിനില്ലേ ഇപ്പൊ ഞങ്ങൾ കാണാൻ പറ്റാത്തെ. പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ സ്റ്റാൻഡേർഡാണ് നിങ്ങളുടെ സ്റ്റാൻഡേർഡ്. അപ്പൊ അതാണ് ദൈവബോധമനുസരിച്ചാണ് ധാർമ്മിക നിലവാരം കയറാൻ പോണത്. എന്തുകൊണ്ടെന്നറിയാമോ? ലോകത്തെ ഏറ്റവും വിശിഷ്ടമായ മതമാണ് ക്രിസ്ത്യാനിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഇതാണ് ഏറ്റവും സംശുദ്ധനും പരിശുദ്ധനുമായ ഒരു ദൈവത്തെ പരിചയപ്പെടുത്തിയ വേറെ ഒരു മതം ലോകത്തില്ല. അതുകൊണ്ടാണ്, മനസ്സിലായോ? അതുകൊണ്ട് ഈ മതത്തിൽ ദൈവത്തെ ആരാധിക്കുന്നവർക്ക് തോന്നിയാസം കാണിക്കാൻ പറ്റില്ല. തോന്നിയാസം കാണിച്ചാൽ സ്വർഗം തരാമെന്ന് ഈ മതത്തിലെ ദൈവം പറയില്ല. പിടിയിട്ടുന്ന നിങ്ങൾക്ക്? നിങ്ങൾ അന്യ മതത്തിൽപ്പെട്ട ഒരാളെ വശീകരിച്ച് കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഈ മതത്തിൽ ചേർത്ത് ആക്കിയാൽ നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് ഈ മതത്തിലെ ദൈവം പറയത്തില്ല. ഈ മതത്തിലെ ദൈവം എന്നാ പറയാൻ പറഞ്ഞു? അത് തോന്നിയാസാണെന്നാ പറയാൻ പോണേ. അത് തോന്നിയാസാണ്. പറഞ്ഞു ഹല്ലേലൂയാ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് സംശുദ്ധനായ ദൈവം, പരിശുദ്ധൻ, ഒരു തിന്മയും സമ്മതിക്കത്തില്ല. അത് മാർപ്പാപ്പയെ ചെയ്താലും സമ്മതിക്കത്തില്ല, കപ്പ്യാരി ചെയ്താലും സമ്മതിക്കത്തില്ല. ഇനി അടുത്ത വാക്യങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത്, ഈ ദൈവത്തെ ഈ സത്യത്തെ അംഗീകരിക്കാൻ തയ്യാറാവാത്തത് കൊണ്ട് ഒരു മനുഷ്യന് പോകാവുന്നതിന്റെ അങ്ങേയറ്റം അധാർമികതയിലേക്ക് മനുഷ്യകുലം പോയി. ഇതാണ് അടുത്ത ഭാഗം നമ്മൾ വായിക്കാൻ പോകുന്നത്.
മനസ്സിലായോ? ക്രൈം മാസിക വാങ്ങിച്ച് വായിക്കുമ്പോൾ വായിക്കുന്ന വാർത്തകൾ പോലെ വിവരണങ്ങളാണ് താഴോട്ട് വരുന്ന മുഴുവൻ. മനസ്സിലായോ? ചീപ്പ് ന്യൂസ് പേപ്പറിൽ വരുന്ന വാർത്തകൾ പോലാണ് ഇനിയുള്ള വിവരണങ്ങൾ മുഴുവൻ വരാൻ പോണത്. ഒരു മനുഷ്യൻ എല്ലാ തോന്നിയാസങ്ങളിലൂടെയും കടന്നുപോയി. എന്താണ് അതിന്റെ കാരണം? ദൈവത്തിന്റെ സത്യം ഉപേക്ഷിച്ചു. നിങ്ങൾക്ക് പിടിയിട്ടുന്നോ റോമാലേഖനത്തിന്റെ ആർഗ്യുമെന്റ് പിടിയിട്ടുന്നോ? അതായത് നമ്മുടെ ദൈവം നീതിമാനും പരിശുദ്ധനുമാണെന്ന് സമ്മതിക്കാതെ നമുക്ക് അനുതാപം ഉണ്ടാവത്തില്ല. നമ്മൾ പറയും ദൈവം അതൊക്കെ സമ്മതിക്കും, അത് ദൈവത്തിന് അറിഞ്ഞൂടെ, ദൈവത്തിന് നമ്മുടെ സാഹചര്യം മനസ്സിലാവത്തില്ലേ. 100 ന്യായങ്ങൾ വേണേ പറയാം. എന്നെഴുന്നേറ്റേ, വിഷമായോ? ഏ ആയില്ലേ? ഇച്ചിലൂടെ പറയായിരുന്നു. അതായത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സുവിശേഷം പ്രസംഗിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലും സുവിശേഷം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലും എല്ലാം വരുന്നത് നമുക്ക് കുറവുള്ളവരാണെന്നുള്ള ചിന്തയാണ്. കാരണം എന്താണ്? നമ്മുടെ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഭയങ്കര വലുതാണ്. നീതിയുടെ നിലവാരം 100-ൽ 100. സ്വർഗത്തിൽ പോകണമെങ്കിൽ പാസ് മാർക്ക് 100-ൽ 9 അല്ല, എന്റെ മാർക്ക് 3.5 ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങളുടെ 7-ഓ 8-ഓ ഒക്കെ. നമ്മുടെ എല്ലാവരുടെയും എൻ്റെ ഏക സന്തോഷം എന്തെന്നറിയോ? ഞാനും തോറ്റു നിങ്ങളും തോറ്റു എന്നുള്ളതാണ്. നിങ്ങളും കൂടെ ഉണ്ടല്ലോ എന്നുള്ളതാണ് എൻ്റെ ഒരു സമാധാനം. അല്ലേ? പണ്ട് പരീക്ഷയ്ക്ക് തോറ്റ സമയത്ത് നമ്മൾ വീട്ടിൽ വന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിച്ച ഏക മാർഗം എന്തായിരുന്നു? നമ്മുടെ മാർക്ക് നോക്കിയപ്പോൾ അമ്മ നമ്മുടെ മാർക്ക് നോക്കിയപ്പോൾ നമുക്ക് 2-100-ൽ. അപ്പോൾ ആ 2-ൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആ വൈരാഗ്യബുദ്ധിയായ ടീച്ചർ 2 വരയിടും. അതെന്തെനിക്ക് മനസ്സിലായിട്ടില്ല. ആ രണ്ട് എടുത്ത് കാണിക്കാൻ വേണ്ടി. എന്തിനാ വരേണ്ടെന്ന് അറിയാം? നമ്മൾ ഇപ്പുറത്തൊരു 1 ഇടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളല്ലേ ആളുകൾ. അല്ലേ? ഇപ്പുറത്തൊരു 1 വിടും, അപ്പുറത്തു വേണ്ടി 0 വിടും. 120 ആവും, 100-ൽ 120. അങ്ങനെ മാർക്കിട്ടുകളെ നമ്മൾ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മൾ ചെയ്യാതിരിക്കാൻ വേണ്ടി 2 വരയൊക്കെ ഇട്ട് ഒരു 2 തന്നു വിട്ടു. വീട്ടിൽ ചെന്നപ്പോഴാണ് 2 മാർക്ക് കിട്ടിയുള്ള 100-ൽ. അപ്പൊ പറയണം, അമ്മ സാഹചര്യം അറിയാതെ ചൂടാവരുത്. എന്താ കാര്യം എന്നറിയാമോ? അമ്മ എല്ലാരും തോറ്റമ്മ. എല്ലാരും തോറ്റോ? എന്നാ കുഴപ്പമില്ല, എല്ലാരും തോറ്റല്ലേ. എല്ലാരും അപ്പുറത്തെ അവിടെ ശിവൻകുട്ടിയുടെ മോൻ തോറ്റ്, രാജാവിന്റെ മോൻ, രാജുവിന്റെ മോൻ, അന്നമ്മയുടെ മോൻ, എല്ലാരും തോറ്റമ്മേ. എന്നാ കുഴപ്പം, എല്ലാരും തോറ്റു എന്നുള്ളതാണ് നമ്മുടെ ഏക സമാധാനം. നമ്മളെല്ലാവരും ദൈവത്തിന്റെ നീതിയുടെ നിലവാരത്തിന് മുമ്പിൽ നമ്മളെല്ലാവരും തോറ്റു. ആരുമില്ല നീതിമാനായ ആരുമില്ല, ഒരുവം പോയി ആറാമതും കടയാത് എന്നാണ് ബൈബിൾ പറയുന്നത്. ആരുമേ ഇല്ല. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ വലിയൊരു സമാധാനം അതാണ്, ദൈവമേ ആരുമില്ലല്ലോ. പിന്നെ അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം. ദൈവത്തിന്റെ അദൃശ്യ പ്രകൃതി, അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും ദൈവത്തെ ആരാധിക്കുകയോ നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. അതുകൊണ്ട് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീർന്നു. വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിലാണ്. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ പോഷന്മാരായി തീർന്നു. അവർ അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം, നശ്വരനായ മനുഷ്യന്റെയോ പക്ഷികളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. രണ്ട് കാര്യങ്ങൾ, സപ്രഷൻ ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. കരങ്ങൾ ഉയർത്താം. കണ്ണടച്ച് ദൈവമേ പാപിയാണ്, എല്ലാ അർത്ഥത്തിലും പാപിയാണ്. അതിന്റെ മുമ്പിൽ നിൽക്കാൻ അതിനെ ആരാധിക്കാനോ യോഗ്യതയില്ലാത്ത വിധം പാപികളാണെന്ന് തിരിച്ചറിയുന്നു. അങ്ങയുടെ മുമ്പിൽ നിൽക്കാൻ യോഗ്യതയില്ലെന്ന് തിരിച്ചറിയുന്നു. കർത്താവ് എല്ലാ അർത്ഥത്തിലും പാപികളാണെന്ന്, എല്ലാ വചനവും തെറ്റിച്ചാണ് ജീവിക്കുന്നതെന്ന് അറിയുന്നു. കരങ്ങൾ ഉയർത്തി ആരാധിക്കട്ടെ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അതിനെ തുറന്ന് സ്തുതിക്കട്ടെ. എല്ലാ മക്കളും ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ ആരാധിക്കുന്ന, ആരാധിക്കുന്ന, ആരാധിക്കുന്നു. ആരെ ശ്രദ്ധിക്കാതെ അല്പസമയം സ്തുതിച്ചുകൊണ്ടേയിരിക്കുക. വിട്ടുകൊടുത്ത് ആരാധിക്കുക. ദൈവശക്തിക്ക് വേണ്ടി ദാഹിച്ചേ. കർത്താവേ സഹായിക്കണമേ, കരുണ കാണിക്കണമേ, അഭിഷേകം ചെയ്യണമേ, ഈ ജനത്തെ ഏറ്റെടുക്കണമേ. കണ്ണീരെല്ലാം തുടക്കണേ കർത്താവേ. അനുതാപത്തിന്റെ ആത്മാവിനെ അയക്കണമേ, പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഹൃദയങ്ങളെ തുറക്കണമേ, മാനസാന്തരങ്ങൾ നൽകണമേ. അനീതിയും അധർമ്മവും അസത്യവും അശുദ്ധിയും ഉപേക്ഷിക്കാൻ കൃപ തരണമേ. പാപത്തെ തിരിച്ചറിയാൻ കൃപ തരണമേ. പാപത്തിന്റെ ഗൗരവം തിരിച്ചറിയാൻ കൃപ തരണമേ. പാപമാണെന്ന് സമ്മതിക്കാൻ കൃപ തരണമേ. പാപത്തിന്റെ വലിപ്പം അറിയാൻ കൃപ തരണമേ. ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയേ. ശ്രദ്ധിക്കുന്നു, ശ്രദ്ധിക്കുന്നു. ആരാധന, 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 ആരാധന
കരങ്ങൾ അടിച്ച് കർത്താവിന് നന്ദി പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെ പോലെയാണ്, നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ സ്വഭാവമാണ് നമ്മുടെ സ്വഭാവമാകുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? അതിനൊരു കാരണമുണ്ട്, ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പെട്ടെന്ന് മനസ്സിലാവും. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾ ആരെ ആരാധിക്കുന്നോ പതുക്കെ അവരെ നിങ്ങൾ അനുകരിക്കാൻ തുടങ്ങും. അങ്ങനെയാണത്. നിങ്ങൾ ആരെയാണ് ഇപ്പൊ സിനിമാ നടൻ വിജയുടെ ഫാൻസ് എല്ലാം വിജയ് നടക്കുന്ന പോലാണ് നടക്കുന്നത്. മോഹൻലാൽ ഫാൻസ് അല്ല, അത് അവർ അറിഞ്ഞോണ്ട് ചെയ്യുന്നതല്ലത്. അന്ധമായിട്ട് ഞാൻ പറയുന്ന ഫാൻസ് അസോസിയേഷൻ ഏരിയയല്ലേ പറയുന്നത്, അന്ധമായിട്ട് നിങ്ങൾ ഒരാളെ ആരാധിച്ചാൽ നിങ്ങൾ പതുക്കെ പതുക്കെ അയാളുടെ ചേഷ്ടകൾ അനുകരിക്കാൻ തുടങ്ങും. പറഞ്ഞ ഹാലേലുയാ, പറഞ്ഞ ഹാലേലുയാ. നിങ്ങൾ ധ്യാനകേന്ദ്രങ്ങളെ ശ്രദ്ധിച്ചാൽ മതി, അവിടെ ഒരു മെയിൻ പ്രീച്ചറിന്റെ പ്രീച്ചിങ് പോലെ ആയിരിക്കും ബാക്കിയുള്ളവരുടെ പ്രീച്ചിങ്. എല്ലാം ഒരുപോലെ ആയിരിക്കും. അറിഞ്ഞുകൊണ്ട് അനുകരിക്കുന്ന നല്ലത്, മറിച്ച് അത് അങ്ങനെയാണ്. എപ്പോഴും ഇങ്ങനെ കാണുകയും കേൾക്കുകയും ചിലപ്പോൾ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നെങ്കിൽ നമ്മൾ അറിയാതെ ആ ചേഷ്ടകൾ വരും. പറഞ്ഞ ഹാലേലുയാ. അങ്ങനെയാണത്. നമ്മൾ ദൈവത്തെയാണ് ആരാധിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവം വരും. അപ്പൊ ഈ ദൈവത്തിന്റെ സ്വഭാവം വരുന്നില്ലെങ്കിൽ എന്താ എന്റെ അർത്ഥം? ആരാധന ദൈവത്തിനായിട്ടില്ല ഇതുവരെ. യേശുവിനെ തന്നെ നോക്കി നിൽക്കുന്ന ഒരാൾക്ക് യേശുവിന്റെ ചേഷ്ടകൾ അനുകരിക്കാൻ തുടങ്ങും. അയാൾ യേശുവിനെ പോലെ സംസാരിക്കും, യേശുവിനെ പോലെ സഹിക്കും, യേശുവിനെ പോലെ ക്ഷമിക്കും. നമുക്കത് പറ്റുന്നില്ലെങ്കിൽ എന്താ കാര്യം? നമ്മുടെ ആരാധന അപാകതകളുള്ള ആരാധനയാണ്. നമ്മളിപ്പോഴും യേശുവിനെ അല്ല, ഒരു പരിധി വരെ നമ്മൾ അല്ലേ. എം ഡിയുടെ വാരണാസി എന്ന് പറയുന്ന നോവലിൽ ഒരു വാചകമുണ്ട്, സേതുവേട്ടൻ ജീവിതത്തിൽ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ. ആരെയാണെന്നറിയാമോ? സേതുവേട്ടനെ. സേതുവേട്ടൻ ഒറ്റ ആളെ സ്നേഹിച്ചിട്ടുള്ളൂ. ആരെയാണ്? സേതുവേട്ടനെ. നമ്മൾ ഒരു പരിധി വരെ നമ്മുടെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ് നാർസിസിസ്റ്റിക് ആണ്. നാർസിസ് ആരാന്നറിയാമോ? നാർസിസ് വെള്ളത്തിലേക്ക് നോക്കിയിരുന്ന് തന്റെ പ്രതിബിംബം കണ്ട് ആനന്ദിച്ചിരുന്ന ആളാണ് നാർസിസ്. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ട്രെയ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാവരും ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കണം, നമ്മളെ എല്ലാവരും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കണം, നമ്മളെ എല്ലാവരും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കണം, നമ്മുടെ കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അത് നിങ്ങൾ കേൾക്കണം. നിങ്ങളുടെ ഒരു കാര്യം നമ്മൾ കേൾക്കത്തില്ല. പറഞ്ഞ ഹാലേലുയാ. മനസ്സിലായോ? നാർസിസിസ്റ്റിക്. ഒത്തിരി കുടുംബ ബന്ധങ്ങൾ തകരുന്നത് ഇതിൽ ഒരാൾ നാർസിസിസ്റ്റിക് ആണെങ്കിൽ പ്രയാസമാവും. പോട്ടെ, നമ്മുടെ വിഷയം അതല്ലല്ലോ. പറയാൻ വന്നത്, ഒരു പരിധി വരെ നമ്മൾ ആരാധിക്കുന്ന ആരാന്നറിയാം? നമ്മളെ തന്നെ. ദൈവമായിട്ടില്ല, ആരാധനാമൂർത്തി ദൈവമായിട്ടില്ല. എല്ലാത്തിനും നമ്മളിങ്ങനെ എല്ലാത്തിനും കുറ്റം കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്. അവിടെ കുറ്റം, ഇത് കുറ്റം, ആ കസേര ഇട്ടത് കുറ്റം, ആ കസേര അവിടെ ഇട്ടത് കുറ്റം, ഇത് കുറ്റം, ഇതിന്റെ അറേഞ്ച്മെന്റ് കുറ്റം, ആ കുറ്റം, ഈ കുറ്റം. കുറ്റം പറച്ചിലിന്റെ പിന്നിൽ കിടക്കുന്നത് അഹങ്കാരമാണ് കേട്ടോ. ദൈവികമായ കുറ്റം പറച്ചിലായിരിക്കും പലതും, കിടക്കുന്നത് നല്ല ശുദ്ധമായ അഹങ്കാരമാണ്. അഹങ്കാരികളെല്ലാം ആരാധിക്കുന്നത് അവരവരെ തന്നെയാണ്. എല്ലാ അഹങ്കാരികളും ആരാധിക്കുന്നത് അവരവരെ തന്നെയാണ്. പറഞ്ഞ ഹാലേലുയാ, പറഞ്ഞ ഹാലേലുയാ. അപ്പോ ദൈവത്തെ, നമ്മൾ ദൈവത്തെ ആരാധിച്ചാൽ ദൈവത്തിന്റെ സ്വഭാവം വരണം. ഒരു വചനം വായിക്കാം, ഹോസിയ 9:10. ഹോസിയ 9:10. ഹോസിയ 9:10. മരുഭൂമിയിൽ മുന്തിരി എന്ന പോലെ ഞാൻ ഇസ്രായേലിനെ കണ്ടെത്തി, അത്തിവൃക്ഷത്തിലെ ആദ്യകാല ഫലം പോലെ നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ കണ്ടു. എന്നാൽ ബാൽപയോറിലെത്തിയപ്പോൾ
അവർ തങ്ങളെ തന്നെ ബാലിന് പ്രതിഷ്ഠിച്ചു. അടുത്ത വാക്യം ശ്രദ്ധിച്ച് വായിക്കുക, അവർ സ്നേഹിച്ച വസ്തുവിനെ പോലെ അവരും. എന്താണ് ദൈവം ഇസ്രായേൽക്കാരോട് വിജാതീയ ദൈവങ്ങളെ ആരാധിക്കരുതെന്ന് പറഞ്ഞെന്നറിയാവോ? അതിന്റെ കാരണം ആ അവർ ആരാധിച്ചിരുന്ന ദൈവങ്ങൾക്ക് ഒരു മോറൽ സ്റ്റാൻഡേർഡും ഉണ്ടായിരുന്നില്ല. എന്തിനായിരുന്നു ദൈവം വിജാതീയ ദേവന്മാരെ ആരാധിക്കരുതെന്ന് ഇസ്രായേൽക്കാർക്ക് കൽപ്പന കൊടുത്തെന്നറിയാമോ? കാരണം ആ ദേവന്മാരെ ആരാധിക്കാൻ ദേവദാസി സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. ഭൂമി വിളവ് നൽകണമെങ്കിൽ സ്ത്രീ പുരുഷന്മാർ പാപം ചെയ്ത് ഭൂമിയെ പ്രസാദിപ്പിക്കണമെന്നുള്ള ഭൂമി പൂജകൾ ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ ബലി കൊടുക്കുന്ന നരബലികൾ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ദൈവം ആ ദേശത്തെത്തിയപ്പോൾ പറയുന്നത്, നിങ്ങൾ വിജാതീയ ദേവന്മാരെ ആരാധിക്കരുത്. കാരണം എന്താണ്? ആരാധിച്ചാൽ നിങ്ങളും ആ ദേവന്മാരെ പോലെ മ്ലേച്ഛരായി തീരും. എന്തുകൊണ്ടാണ് ഏകസത്യ ദൈവമായ പിതാവിനെയും അവിടുന്ന് ഏകജാതന യേശുവിനെയും പരിശുദ്ധാത്മാവിനെ ആരാധിക്കേണ്ടതെന്ന് അറിയാമോ? ഹോളി സ്പിരിറ്റിന്റെ മലയാളം പറ, പരിശുദ്ധാത്മാവ്. മനസ്സിലായോ? പിശാചിന് ബൈബിൾ ഉപയോഗിക്കുന്ന വാക്കാണ് അശുദ്ധാത്മാവ്, ഈവിൾ സ്പിരിറ്റ്, അൺക്ലീൻ സ്പിരിറ്റ്. എന്താ പേര്? പേരിനകത്ത് തന്നെ ഉണ്ട്, പരിശുദ്ധാത്മാവ്. എന്താ ആത്മാവാ? പരിശുദ്ധ ആത്മാവ്. നമ്മൾ ആരാധിക്കുന്ന ദൈവം പരിശുദ്ധ ആത്മാവ്. പിശാചാര അൺക്ലീൻ സ്പിരിറ്റ്, അശുദ്ധിയുടെ ആത്മാവാണ് പിശാച്. ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവികരായി മാറും. മനസ്സിലായോ? പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാനുള്ള ആഗ്രഹം, യഥാർത്ഥ ദൈവത്തിന്റെ സത്യം, ഈ സത്യം. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്. എന്തറിയോ? ഈശോ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വചനമുണ്ട്. എന്തറിയോ? നിങ്ങൾക്ക് ഈശോ പറഞ്ഞില്ലേ, നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങളാകട്ടെ അറിയുന്നതിനെ. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ, ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ, നിന്റെ ആരാധനയിൽ ആദ്യം ഉണ്ടാവാൻ പോകുന്ന ഭാവം എന്താണെന്നറിയോ? അനുതാപമായിരിക്കും. അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരാധിക്കുന്ന ദൈവം ഈ വക കൊള്ളരുതായ്മകളൊന്നും സമ്മതിക്കുന്ന ദൈവമല്ല. എന്റെ ഭർത്താവിനോട് ഞാൻ സ്നേഹമില്ലാതെ പെരുമാറുമ്പോൾ അതിനെ വെച്ച് വെറുപ്പിക്കുന്ന ദൈവമല്ല, എന്നെ തിരുത്തുന്ന ദൈവമാണ്. നീ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്ന ദൈവമാണ് ഞാൻ ആരാധിക്കുന്ന ദൈവം. അപ്പൊ പ്രാർത്ഥിക്കാൻ ചേച്ചി വരുമ്പോൾ കുറ്റബോധം വരും, അനുതാപം വരും. എന്റെ മാതാപിതാക്കന്മാരോട് ഞാൻ ഇങ്ങനെ ധിക്കാരപൂർവ്വം പെരുമാറുന്നത് അപ്രൂവ് ചെയ്യുന്ന ഒരു ദൈവമല്ല. അപ്പോ പ്രാർത്ഥിക്കാൻ വരുമ്പോ ചെറുപ്പക്കാരന് കുറ്റബോധം വരും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് പരിശുദ്ധിയുടെ ആത്മാവാണ് പരിശുദ്ധി, പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കണം, ദൈവത്തെ ആരാധിക്കുന്നവർക്കും ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ഒരു ഡ്യൂട്ടി ഉണ്ട്. എന്താണ്? അവരെപ്പോഴും പരിശുദ്ധരായിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ആരാധിക്കുന്ന ദൈവം, അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, എസെക്കിയേലിലൂടെ പറയും, നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ എന്റെ നാമത്തെ വിജാതീയരുടെ ഇടയിൽ മലിനമാക്കി, അശുദ്ധമാക്കി, അശുദ്ധമാക്കി. അവര് പറഞ്ഞു ഇവരെല്ലാം പരിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുന്ന ആളുകളാണ്, പക്ഷെ പരിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുന്ന അവര് കൊള്ളരുതായ്മ എല്ലാം ചെയ്ത് നടക്കാണ് എന്ന് അവര് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ജനതകളുടെ ഇടയിൽ നിങ്ങൾ എന്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കി. ഇനി രണ്ടാമധ്യായത്തിൽ റോമാലേഖനത്തിൽ നമ്മൾ വായിക്കും, എന്താ വായിക്കാൻ പോണെന്നറിയാമോ? അതായത് നമ്മൾ വായിക്കും, നിങ്ങൾ നിമിത്തം വിജാതീയരുടെ ഇടയിൽ എന്റെ നാമം ദുഷിക്കപ്പെടുന്നുവെന്ന് എഴുതപ്പെട്ടിരിക്കുന്നല്ലോ. നിങ്ങൾ ദൈവമനുഷ്യരെന്ന നിലയിൽ, നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നവരെന്ന നിലയിൽ കുറച്ചുകൂടെ മര്യാദ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചുവെന്ന് വിജാതീയര് നമ്മളെ നോക്കി പറയും. പറഞ്ഞ ഹാലേലുയാ, പറഞ്ഞ ഹാലേലുയാ. അപ്പോ ദൈവം, നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ അതേ സ്വഭാവമാണ് നമുക്ക് കൈവരാൻ പോകുന്നത്. 106-ാം സങ്കീർത്തനത്തിന്റെ 20-ാമത്തെ വാക്യം, അങ്ങനെ അവർ ദൈവത്തിന് നൽകേണ്ട മഹത്വം പുല്ല് തിന്നുന്ന കാളയുടെ ബിംബത്തിന് കൈമാറി. സങ്കീർത്തനം 106:20, അങ്ങനെ അവർ ദൈവത്തിന് നൽകേണ്ട മഹത്വം പുല്ല് തിന്നുന്ന കാളയുടെ ബിംബത്തിന് കൈമാറി. പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചേ, ഇത് ഒന്ന് മനസ്സിലാക്കി പോകണം. ഇതൊക്കെ അടിസ്ഥാന പാഠങ്ങളാണ്. നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധിയെ അംഗീകരിക്കാതെ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോകരുത്. നമ്മൾ ഇപ്പൊ, നമുക്ക് കുറവുണ്ട് മോനെ, നമുക്ക് നിനക്കും കുറവുണ്ട്, എനിക്കും കുറവുണ്ട്, സത്യമല്ലേ അത്? അല്ലേ? ആണ്. പക്ഷെ നമ്മൾ ദൈവം പരിശുദ്ധനാണ് എന്നത് അതിന്റെ പേര് കോംപ്രമൈസ് ചെയ്യരുത്. നമ്മുടെ അനീതിയിൽ ദൈവത്തിന്റെ സത്യത്തെ തളച്ചിടരുത്. നമുക്ക് പോരായ്മ ഉണ്ടെന്ന് കരുതി ദൈവം അത് അപ്രൂവ് ചെയ്യുമെന്ന് പറയരുത്. എനിക്ക് പോരായ്മയുണ്ട്, എനിക്ക് തെറ്റുപറ്റി, ദൈവമേ നീ അത് ക്ഷമിക്കണം, ഞാൻ അത് ആവർത്തിക്കത്തില്ല എന്നല്ലേ പറയണ്ടേ? ഒരു തിന്മയെ ന്യായീകരിക്കരുത്, ഒരു പാപത്തെയും ന്യായീകരിച്ച് സംസാരിക്കരുത്. ഒരു പാപത്തെയും നല്ലതാണ് എന്ന് പറഞ്ഞ് അപ്രൂവ് ചെയ്യരുത്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. കാരണം നമ്മുടെ ദൈവം പാപം വെച്ച് വെറുപ്പിക്കുന്ന ദൈവമല്ല, ദൈവം പരിശുദ്ധനാണ്. ആ പരിശുദ്ധിയുടെ സ്റ്റാൻഡേർഡിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. അപ്പൊ ആ സ്റ്റാൻഡേർഡിലേക്കാണ് മക്കളെ വളർത്തേണ്ടത്. ഞാൻ ഇനി താഴേക്ക് വരുമ്പോ ഒരു കാര്യം പറയാം. അതായത് ഇപ്പൊ ആണ് ആണും കല്യാണം കഴിക്കുകയും പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുകയും ചെയ്യുന്ന ഒരു നിലവാരത്തിലേക്ക് ഒരു കുടുംബം എത്തുന്നത് ഒറ്റ ദിവസം കൊണ്ടല്ല. ആണോ? ഒറ്റ ദിവസം കൊണ്ടല്ല, അത് ഒറ്റ ദിവസം കൊണ്ട് എത്തുന്നല്ല. ഞാൻ ആരെയും വിധിക്ക് കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെ ഒരു പരമാർത്ഥം ഉണ്ട് അതിന്റെ പുറകില്. തലമുറ തലമുറകളായി ഒരുപാട് ദൈവിക നിയമങ്ങൾ കോംപ്രമൈസ് ചെയ്ത് കോംപ്രമൈസ് ചെയ്ത് കോംപ്രമൈസ് ചെയ്ത് കോംപ്രമൈസ് ചെയ്ത് അവസാനം ഇതിലെത്തിച്ചേർന്നതാണ്, ഇതിലെത്തിച്ചേർന്ന ഇപ്പോഴാണ്. എന്നാൽ എന്ത് ചെയ്തു? ദൈവത്തിന്റെ ഒത്തിരി നിയമങ്ങളെ തലമുറ തലമുറയായി കോംപ്രമൈസ്, അത് സാരമില്ല, ഇത് സാരമില്ല, ഇത് സാരമില്ല, ഇത് സാരമില്ല എന്ന് പറഞ്ഞ് 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 ഒടുവിൽ ഏറ്റവും ഭീകരമായി ഇതിലെത്തിച്ചേർന്നു. പറഞ്ഞു ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ഒരു ജനറ്റിക്കൽ ലൈൻ ഇങ്ങനെ വരികയല്ലേ. ഒരു തിന്മയെപ്പോലും ന്യായീകരിച്ച് വീട്ടിൽ സംസാരിക്കരുത്. സംസാരിച്ചാൽ എന്താ? പറഞ്ഞു ഹല്ലേലൂയാ. മനസ്സിലായില്ലേ? ഇപ്പൊ വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിക്കരുത്. ഞാൻ അത് ഭയങ്കര ഒരു കാര്യമായിട്ടൊന്നുമല്ല പറയുന്നത്, ഒരു ഉദാഹരണം പെട്ടെന്ന് പറയാം. വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിക്കരുത്, അന്യദേവന്മാർക്ക് പൂജിച്ച ഭക്ഷണം കഴിക്കരുത് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ലോജിക് ഉണ്ടെന്നറിയാമോ? നമ്മളൊരു കുഞ്ഞു കാര്യം, ഇതൊരു കുഞ്ഞു കാര്യമായിരിക്കും, ഒരു ചെറിയ കാര്യമായിരിക്കും, ആ ചെറിയ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഇൻസ്റ്റിൽ ചെയ്യുന്നൊരു പാഠം എന്തെന്നറിയാമോ? ഇപ്പോൾ വിഗ്രഹങ്ങൾക്ക് പൂജിച്ച ഭക്ഷണം കഴിക്കുന്നതിന് കുഴപ്പമില്ല, നാളെ കുട്ടികൾ എന്നെ പറയുന്നറിയാമോ? ആ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരെ കല്യാണം കഴിച്ചാലും കുഴപ്പമില്ല. ഇങ്ങനെയാണ് ഇത് വളരുന്നത്. പിടികിട്ടുന്നോ? ചെറിയ കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യുമ്പോൾ നാളെ വലിയ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യും. ഈശോ പറഞ്ഞില്ലേ, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായിരുന്നാൽ വലിയ കാര്യങ്ങൾ ഫലമേൽപ്പിക്കും എന്ന് പറഞ്ഞ പോലെയാണ്. ഇനി ഈ പിന്നെ ഉത്തമഗീതത്തിൽ പറയുന്നുണ്ട്, നിന്റെ മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, വലിയ കുറുക്കന്മാരെ അല്ല ചെറിയ കുറുക്കന്മാരെ സൂക്ഷിച്ചോണം. നിന്റെ മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറിയ കുറുക്കന്മാരെ സൂക്ഷിച്ചോണം. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? ഒരു ചെറിയ കാര്യങ്ങൾ, ഇപ്പൊ ചെറിയ കാര്യങ്ങൾ നമ്മൾ, ഇപ്പോ ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ കാർക്കശ്യം കാണിക്കേണ്ടതായിട്ട് വരും. അത് കാണിക്കേണ്ട വരുന്നത് ഇപ്പൊ ഒരു സംവിധാനമാകുമ്പോൾ, ഒരു ധ്യാനകേന്ദ്രം, ഈ ധ്യാനകേന്ദ്രമാകുമ്പോൾ കുഞ്ഞു കാര്യങ്ങൾക്ക് ചിലപ്പോൾ വഴക്ക് പറയേണ്ടി വരും. അത് എന്തിനാ കുഞ്ഞു കാര്യം വഴക്ക് പറയുന്നത്? നമുക്ക് ഇഷ്ടമുണ്ടായിട്ടല്ലാരെയും വഴക്ക് പറയാം. എന്താ കാര്യം? ഒരു കുഞ്ഞു കാര്യത്തെ ഉടമസ്ഥൻ അശ്രദ്ധനായാൽ പുര ചോരും. വചനം പറയാണ്, ഉടമസ്ഥൻ അശ്രദ്ധനായാൽ പുര ചോരും. അതൊരു കുഞ്ഞു കാര്യമല്ലേ എന്ന് പറഞ്ഞിട്ട് അവഗണിച്ചാല് നാളെ അത് വലിയ കാര്യം, നാളെ 10 വലിയ കാര്യങ്ങൾ നടക്കും. പറഞ്ഞ ഹല്ലേലൂയാ, പറഞ്ഞ ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് എന്താ മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ സ്വഭാവമാണ് നമ്മളിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഒരു പാപത്തെയും നമുക്ക് പാപമുണ്ട്, അത് സത്യമാണ്. ഈ പറയുന്ന എനിക്ക് പാപമുണ്ടോ? നിങ്ങൾക്ക് 7 മാർക്ക് കിട്ടിയപ്പോൾ എനിക്ക് 3.5 ഉള്ളൂ, അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെക്കാളും പാപമുണ്ട് എനിക്ക്, എനിക്ക് നിങ്ങളെക്കാളും നന്നായിട്ട് എനിക്കറിയാം, ദൈവത്തിനും അറിയാം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പാപത്തിനായിരിക്കാൻ പാടില്ല. എനിക്ക് അനീതിയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പാപത്തെ, ആ ദൈവം സാരമില്ല, ദൈവം എല്ലാം സമ്മതിക്കും എന്ന് പറയാൻ പാടണ്ടോ? ഇല്ല. എനിക്ക് അനീതിയുണ്ട്, ഞാൻ ബലഹീനനാണ്, എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, ദൈവമേ എന്നോട് കരുണ കാണിക്കണം, ഞാൻ അനുദവിക്കുന്നു, ഞാൻ തിരുത്താതിരിക്കാനായിട്ട് നിന്റെ സഹായം തേടുകയാണ്. പറഞ്ഞ ഹല്ലേലൂയാ. ഇനി അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ സ്വഭാവം. അടുത്ത വാക്യം ഇനി എന്ത് ചെയ്തു? അവര് ദൈവത്തെ ഉപേക്ഷിച്ചത് കൊണ്ട് ദൈവം അവരെ ഉപേക്ഷിച്ചു. 23 മുതൽ വായിക്കാം. അവർ അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം. അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം നശ്വരനായ മനുഷ്യന്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള. അപ്പൊ സപ്രസ് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതുകൊണ്ട് ഇനി ഇതിന്റെ റിസൾട്ട് വരാൻ പോവാണ്. എന്താണ്? അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോട് കൂടെ ശരീരങ്ങൾ പരസ്പരം അവമാനിതമാക്കുന്നതിന് അശുദ്ധിക്ക്. ഇനി എന്നെ ശ്രദ്ധിക്കുക, ഞാനൊരു സത്യം പറയാം. സത്യം പറയുമ്പോൾ നിങ്ങൾക്ക് അല്പം ജാള്യതയും വിഷമവും ഒക്കെ തോന്നും, എന്നാലും വേണ്ടില്ല, സത്യം പറയാൻ പോവാണ്. അതായത് ഈ ലോകത്ത് ഒരു മനുഷ്യന് എന്തെല്ലാം തിന്മ ചെയ്യാൻ പറ്റുമോ അതിന്റെ എല്ലാം ഒരു ചെറിയ തരിയെങ്കിലും എല്ലാവരുടെ ഉള്ളിലുണ്ട്. ശ്രദ്ധിക്കുക. അതായത് ഒരു മനുഷ്യൻ, ഇപ്പോ സിമ്പിൾ ഞാൻ പറയുമ്പോൾ ഇച്ചിരി ക്രൂരമാണ് ഈ ഉദാഹരണം, മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്, നല്ല ഉദാഹരണം അല്ല, ജാമ്യം എടുക്കുകയാണ്.
സ്ഥലം ഞാൻ ഓർക്കുന്നില്ല. കാരണം തൃശ്ശൂരിനടുത്ത് വെച്ച് ഒരു കൊച്ചു പെൺകുട്ടിയെ, ഒരു മനുഷ്യൻ കൊച്ചു പെൺകുട്ടിയെ അമ്മയുടെ അടുത്ത് ഉറങ്ങി കിടന്ന അങ്ങനെ ഒരു കൊച്ചു പെൺകുട്ടിയെ ഒരു മനുഷ്യൻ ക്രൂരമായിട്ട് റേപ്പ് ചെയ്ത് കൊന്നു. മനസാക്ഷിയുള്ള മലയാളി എല്ലാം പറഞ്ഞു, ഈ കാണിച്ച എന്നാണ് തെറ്റാണെന്ന് പറഞ്ഞു. കാണിച്ചത് കന്നത്തനാണ്. ഉദാഹരണം നല്ലതല്ല, ശ്രദ്ധിക്കുക. ഒരു കൊച്ചു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊന്നു എന്നതൊരു പാപമല്ലേ? ആ പാപത്തിന്റെ സാധ്യത എന്റെ അകത്തുമുണ്ട്, നിന്റെ അകത്തുമുണ്ട്, എല്ലാരിലും ഉണ്ടെന്നത് ഹോമോസെക്ഷുവാലിറ്റി എല്ലാരിലും ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന ഡൈമെൻഷനിലല്ല, മനസ്സിലായോ? അട്രാക്ഷൻസ് ഉണ്ട്, വ്യഭിചാരത്തിന്റെ സീഡ് ഉണ്ട്, അശുദ്ധി. ഇനി ബെസ്റ്റിയാലിറ്റി, ആനിമൽ സെക്സ് ഉണ്ട്, എല്ലാവരിലും ഉണ്ട്. ശ്രദ്ധിക്കുക. പിന്നെന്താണ് നമ്മൾ ഈ പാപം ചെയ്യാത്തത്? ഇങ്ങോട്ട് നോക്ക്, ദൈവം കൈപിടിച്ചത് കൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെന്താ ഈ ചെയ്യാത്ത? എന്താ ഈ കുട്ടിയെ, ഈ കൊച്ചുകുട്ടിയെ നീ എനക്ക് ഒറ്റയ്ക്ക് കിട്ടിയിട്ട് ആ കുഞ്ഞിനെ നീ ഉപദ്രവിക്കാത്ത? എന്താ അപ്പൊ ഉപദ്രവിക്കാൻ പ്രലോഭനം എന്ന് പറയണമെന്നൊന്നുമില്ല. പക്ഷെ ഇതിന്റെ സീഡ് എല്ലാം മനുഷ്യന്റെ അകത്ത് ഇതെല്ലാം ഉണ്ട്. ദൈവം പിടിച്ചോണ്ടാണ്, ദൈവം പിടിച്ചോണ്ട് ഒരു കൃപ കിട്ടിയത് കൊണ്ട്. എന്ത് ചെയ്യുന്നറിയാമോ? ഒരു കൃപ കിട്ടിയത് കൊണ്ട് അങ്ങനൊരു വിചാരം വന്നില്ല. ഇവിടെ പറയുന്നത് എന്താണെന്നറിയോ? ആ പിടി ദൈവം വിട്ടു. ആ പിടി വിട്ടാൽ മനുഷ്യൻ ഏതറ്റം വരെയും പോവും. ഇത് ഒരാളുടെ പ്രശ്നമല്ലേ പറയുന്നേ, എല്ലാവന്റെ അകത്ത് ഇതുണ്ട്. വെദർ യു ആർ കോൺഷ്യസ്ലി അപ്രൂവിംഗ് റെക്കഗ്നൈസിംഗ് ഓർ നോട്ട്, ദിസ് ഈസ് ഇൻ ആൻ എലമെന്റൽ ലെവൽ, എലമെന്ററി ലെവൽ, ഇറ്റ് ഈസ് ദേർ ഇൻ ദ ഹ്യൂമൻ നേച്ചർ. ഉണ്ടെന്ന്. അത്രയും പാപമംഗലാണ് ഈ ശരീരം. നമ്മൾ ഈ ബൈബിളിലൊക്കെ മനുഷ്യർ പാപം ചെയ്ത എല്ലാ പാപങ്ങളും നോക്കി, അതിന്റെ എല്ലാം പൊട്ടൻഷ്യൽ നമ്മുടെ അകത്ത് കിടപ്പുണ്ട്. ചെയ്യുന്നില്ലെങ്കിൽ ഒരു കൃപയുടെ കരം പിടിച്ചു നിർത്തിയോണ്ട് മാത്രമാണ്. ഇവിടെ പറയാണ്, ദൈവം പരിശുദ്ധനാണെന്നും ദൈവം നീതിമാനാണെന്നുമുള്ള ദൈവത്തിന്റെ സത്യം അംഗീകരിക്കാൻ തയ്യാറാവാതെ വന്നപ്പോൾ ദൈവം അവരെ വിട്ടു. So they have gone to the farthest extreme sexual sins, unbridled sexual immorality to the farthest extreme. പോകാവുന്നതിന്റെ അങ്ങേയറ്റത്ത് അശുദ്ധിയിലേക്ക് പോയി. അതിന്റെ ലിസ്റ്റാണ് ഞാൻ പറഞ്ഞില്ലേ, ഒരു പന്ന മാസിക വായിക്കുന്നത് പോലുള്ള ലിസ്റ്റാണ് ഇനി വരാൻ പോകുന്ന മുഴുവൻ. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. വായിക്കുന്നു 24 മുതൽ. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അവമാനിതമാക്കുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. അതായത് എല്ലാ ശരീരത്തിലെ പാപവും ശരീരത്തെ അപമാനിച്ചതാണ്, ശരീരത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ അപമാനിച്ചതാണ്. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ, വായിക്കാം, ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അപമാനിതമാക്കുന്നതിന്. ഇനി വീണ്ടും കാരണം പറയണം. എന്തെന്നാൽ അവർ ദൈവത്തിന്റെ സത്യം ഉപേക്ഷിച്ച് കള്ളം സ്വീകരിച്ചു. അവർ സൃഷ്ടാവിലും ഉപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. അവിടെ നിന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. ആമേൻ. അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പരാസക്തിയാൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകര കൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. തങ്ങളുടെ തെറ്റിന് അർഹമായ ശിക്ഷ ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമവികാരത്തിനും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടു. 3 തവണയാണ് ഈ വാക്ക് നമ്മൾ കാണുന്നത്. വിട്ടുകൊടുത്തു, 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 വിട്ടുകൊടുത്തു. ദൈവം വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം പിടിവിട്ടു എന്ന്. നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഇതെന്റെയും നിങ്ങളുടെയും ജീവചരിത്രമാണ് ഈ പറയുന്നത്.
ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയെ അവർ കരുതിയത് നിമിത്തം അധമ വികാരത്തിനും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. അവർക്ക് അർഹമായ ശിക്ഷ ലഭിച്ചു. ഇങ്ങോട്ട് നോക്ക്, അർഹമായ ശിക്ഷ ലഭിച്ചു. എന്താണ് ശിക്ഷ? പാപത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്താ? അതിനേക്കാളൊക്കെ മുമ്പ് പാപത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്താ? പാപത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ പാപം ചെയ്തു എന്നുള്ളത് തന്നെ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഒന്നുകൂടെ പറയാം. പാപത്തിന് കിട്ടാവുന്ന പരമാവധി ശിക്ഷ പാപം ചെയ്തു എന്നുള്ളത് തന്നെ. അതായത് ഒരു ദൈവികതയിൽ നിന്നൊരാള് താഴോട്ട് പോയി എന്നുള്ളതാണ്. പാപത്തിൽ വീണു എന്നുള്ളതാണ് പാപത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷ. ഒരാളുടെ നൈർമല്യം, വിശുദ്ധി, കൃപ, ദൈവം കൊടുത്ത പദവി താഴെ പോകുന്നു എന്നുള്ളതാണ് പാപത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷ. പറഞ്ഞേ ഹല്ലേലൂയാ. പാപം തന്നെയാണ് പാപത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷ. നിങ്ങളെ നല്ല ചോക്ക്, വിശുദ്ധിയിൽ ജീവിക്കുമ്പോ ഒരു മനുഷ്യന് കിട്ടുന്ന സമാധാനം അശുദ്ധി ജീവിക്കുമ്പോ ഉണ്ടോ? ഒരാളോട് ചെറുതായിട്ടൊന്ന് വഴക്ക് പറഞ്ഞാൽ പോലും നമ്മുടെ മനസ്സമാധാനം പോകും. ഇഷ്ടക്കേടോടുകൂടി ഒന്ന് സംസാരിച്ചാൽ പോലും സമാധാനം പോകും. ഒരു പാപവും ആത്യന്തികമായി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനമോ സ്വസ്ഥതയോ കൊണ്ടുവന്നിട്ടില്ല. ഉണ്ടോ? കൊണ്ടുവന്നിട്ടില്ല. തൽക്കാലത്തേക്ക് അത് ആനന്ദകരമായി തോന്നിയാലും അത് കൊണ്ടുവന്നത് മുഴുവൻ പിന്നീട് കണ്ണീരും വേദനയുമാണ്, അസമാധാനമാണ്, സമാധാനമില്ലായ്മയാണ്. അതാണ് അവർക്ക് ഉചിതമായ ശിക്ഷ ലഭിച്ചു എന്ന് പറഞ്ഞാൽ അവർ എല്ലാത്തരം അശുദ്ധികളിലും ആവേശത്തോടെ മുഴുകി. വായിക്കാം, ദൈവത്തെ അംഗീകരിക്കുന്നത്. വാക്യം 28. മടുത്തോ ദൈവത്തെ അംഗീകരിക്കുന്നത്? വായിക്കാം. ഒരു പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമ വികാരത്തിനും അനുചിത പ്രവൃത്തികൾക്കും അവർ എല്ലാത്തരം. ഇനി 21 കാര്യങ്ങൾ പറയാൻ പോവാണ്. ശ്രദ്ധിക്കണം, ഇത് ഒരു ടെസ്റ്റാണ്, പരീക്ഷാ പേപ്പർ. 1-ാം അധ്യായത്തിന്റെ പരീക്ഷ ഇടാൻ പോവാണ്. 1-ാം അധ്യായത്തിന്റെ പരീക്ഷ. 100 മാർക്ക്. 21 ശരിയായാൽ 100 മാർക്ക് കിട്ടും. ഓക്കെ, ടെസ്റ്റ് ഇതാണ്. അതായത് ഇത് നോക്കണം, നിങ്ങൾ എണ്ണണം. എണ്ണിയിട്ട് 21 എത്ര എണ്ണം നിങ്ങളിലുണ്ടെന്ന് നോക്കണം. എന്റെ ഞാൻ എണ്ണി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നേരത്തെ നിങ്ങളുടെ, ഞാൻ അവസാനം പറയാം. നിങ്ങളിൽ ഇത് 21 എത്ര എണ്ണം ഉണ്ടെന്ന് എന്നോട് പറയണം. എണ്ണി നോക്കിക്കോ. 1-ാമത്തേത്, അവർ എല്ലാ തരത്തിലുമുള്ള അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരാണ്. 4 അടുത്തത്, അസൂയ. അസൂയുണ്ടോ ചേച്ചി? ചേട്ടാ, അസൂയയും കൊലപാതകം, ഏഷണി, കലഹം, വഞ്ചന, പരദ്രോഹം എന്നിവയിൽ അവർ പരദൂഷകരും ദൈവനിന്ദകരും ധിക്കാരികളും ഗർവിഷ്ഠരും പൊങ്ങച്ചക്കാരും തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും ബുദ്ധിഹീനരും അവിശ്വസ്തരും ഹൃദയശൂന്യരും കരുണയില്ലാത്തവരും ആയിത്തീർന്നു. അടുത്തത്, ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവർ മരണത്തിന് അർഹരാണ് എന്ന ദൈവകൽപ്പന അറിഞ്ഞിരുന്നിട്ടും അവർ അങ്ങനെ ചെയ്യുന്നു. മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യും. അപ്പൊ എണ്ണിയോ? 21 ഉണ്ടായിരുന്നു. പറ, എത്ര എണ്ണം ഉണ്ടായിരുന്നു? പറ, എന്റെ ഞാനങ്ങ് പറയാം. എന്റെ എനിക്ക് 21 കിട്ടിയ ആളാണ് ഞാൻ. നിങ്ങൾക്കോ? എന്റെ ഒരു സമാധാനം അതാണ്. അതാണ് നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? വിവിധ തലങ്ങളിൽ ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ 1-ാം അധ്യായം അവസാനിക്കുമ്പോ പറയുന്നത് എങ്ങനെയാണ്? ശരീരങ്ങൾ അശുദ്ധമായി, മനസ്സ് ദുഷിച്ചു. ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ശരീരം അശുദ്ധമായി, മനസ്സ് ദുഷിച്ചു. ദൈവത്തെ വിട്ടപ്പോ ശരീരം അശുദ്ധമായി, മനസ്സ് ദുഷിച്ചു. നല്ല രീതിയിൽ കാര്യങ്ങളെ കാണാൻ പറ്റാത്തവരായിട്ട് മാറി. എല്ലാത്തിൻ്റെയും തിന്മയാണ് കാണാൻ പറ്റുന്നത്, കുറവുകളാണ് കാണാൻ പറ്റുന്നത്. നമ്മൾ കുറെയൊക്കെ കാര്യങ്ങളെ ദൈവികമായിട്ട് കാണാൻ പറ്റാത്തവരാണ്.
ദൈവത്തിന്റെ കണ്ണ് നമുക്ക് പോയി, ദൈവത്തിന്റെ കൃപാവരത്തിന്റെ കണ്ണ് അടഞ്ഞുപോയി. അപ്പോ നമുക്ക് ദൈവം കാണുന്ന പോലെ കാര്യങ്ങളെ കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ കുടുംബത്തില് ഓട്ടിസ്റ്റിക് ആയൊരു കുഞ്ഞുണ്ടെന്ന് വിചാരിക്കാം, ഓട്ടിസ്റ്റിക് വൈകല്യമുള്ളൊരു കുഞ്ഞുണ്ടെന്ന് വിചാരിക്കാം. ഈ ലോക മനുഷ്യൻ അതിനെ കാണാൻ പോകുന്ന എന്തായിട്ടാണ്? അതൊരു ശാപമോ ശിക്ഷയോ ഒക്കെയാണ് ചിലപ്പോ കാണുന്നത്. എല്ലാരും കാണണമെന്നില്ല. നമ്മുടെ നവജീവൻ തോമസ് ഏട്ടനോട് അദ്ദേഹത്തിന്റെ വൈകല്യമുള്ള കുഞ്ഞിനെ കുറിച്ച് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, തോമസ് ഏട്ടാ ഇത്രയും നന്മ ആശുപത്രിയിലും പരിസര പ്രദേശങ്ങളിലും ഭക്ഷണം വിതരണം ചെയ്ത് ലക്ഷക്കണക്കിന് ആളുകളെ ഊട്ടിയ അങ്ങേക്ക് ഒരു കുഞ്ഞുണ്ടായപ്പോ ആ കുഞ്ഞിന് വൈകല്യം ഉണ്ടായതിനെ കുറിച്ച് ചോദിച്ചപ്പോ അങ്ങേക്ക് സങ്കടമുണ്ടോ ദൈവത്തോട് പരാതി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഈ ദൈവത്തിന്റെ കണ്ണുള്ള ഒരു മനുഷ്യന്റെ ഉത്തരം എന്തെന്നറിയാം? അദ്ദേഹം പറയുകയാണ്, ദൈവത്തിന്റെ മടിയില് വൈകല്യമുള്ള ഒരു കുഞ്ഞുണ്ടായിരുന്നു, ആരുടെ കയ്യിൽ വെച്ചുകൊടുത്താൽ ദൈവം നോക്കുന്നത് പോലെ അതിനെ ഭൂമിയിൽ ആര് നോക്കുമെന്നറിയാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കി ഈ പാവപ്പെട്ട തോമസിനെ കണ്ടു, തോമസിന് തന്നു. പ്രൈസ് ദി ലോർഡ്. വേറൊരു കണ്ണാണ്, വേറൊരു കണ്ണാണ്. ലോകത്തിന്റെ കണ്ണല്ലത്, ലോകത്തിന്റെ കണ്ണല്ല, വേറൊരു കണ്ണാണത്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മുടെ ഈ പിന്നെ യമനിലെ ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയ അച്ഛനുണ്ടല്ലോ, ടോമച്ചൻ, ടോം ഒഴിനാലച്ഛൻ, ടോമച്ചനെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് എല്ലാരും അച്ഛന്റെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഒരാള് പറയുന്നത് ഞാനിങ്ങനെ കേട്ടു, ഒരാള്, അച്ഛൻ മോചനം, അച്ഛനെ അവര് വിടണമെന്നാണ് എന്റെ ആഗ്രഹം, പക്ഷേ അച്ഛനെ ആ തീവ്രവാദികളുടെ തടവറയിൽ എത്തിച്ച ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഒരാളിങ്ങനെ പറയുകയാണ്. എന്താ കാര്യം എന്നറിയാമോ? മാർത്തോമാ സ്ലീഹായുടെ പാരമ്പര്യമുള്ള ഒരു സഭയെന്ന് മാമോദീസ സ്വീകരിച്ച ഒരു മകൻ ഈ യമനിലെ തീവ്രവാദികളുടെ ഒളി സങ്കേതങ്ങളിൽ ചെന്ന് കയറാൻ ഇതല്ലാതെ വേറെ എന്താ വഴി? വേറൊരു കണ്ണാണ്, വേറൊരു കണ്ണ്. എല്ലാരും അയ്യോ തട്ടിക്കൊണ്ടുപോയി, അയ്യോ തോമച്ചനെ തട്ടിക്കൊണ്ടുപോയി, എല്ലാവരും തട്ടിക്കൊണ്ടുപോയി, ഇനി എന്നെ തട്ടിക്കൊണ്ടുപോയി, എന്നെ തട്ടിക്കൊണ്ടുപോയി, എല്ലാ ആരെ തട്ടിക്കൊണ്ടുപോയാലും ദൈവ മനുഷ്യന് വേറൊരു കണ്ണാണ്, വേറൊരു കണ്ണ്. സിസ്റ്റർ റാണി മരിയായെ കുത്തി മുറിവേൽപ്പിച്ച് കൊലപ്പെടുത്തിയ കൊലപാതകി സമീന്ദർ സിംഗ്, ആ സമീന്ദർ സിംഗിനും അതുപോലെയുള്ള അനേകം കുറ്റവാളികൾക്കും മാനസാന്തരം ഉണ്ടാവാൻ മാർത്തോമസ് ലീഗായുടെ സഭയുടെ ഒരു മകള് അവിടെ ഇൻഡോറിൽ രക്തസാക്ഷിയാവേണ്ടി വന്നു എന്ന് അതിനെ കാണാൻ പറ്റിയാൽ അത് വേറൊരു കണ്ണാണ്. അപ്പൊ അതുകൊണ്ട് മനുഷ്യൻ കാണുന്ന ഒരു കാഴ്ചയല്ല, എല്ലാ കാര്യത്തിനകത്തും ദൈവത്തിന്റെ ഒരു പദ്ധതിയുടെ കണ്ണ് കാണാൻ പറ്റുന്ന, ആ കണ്ണ് ദൈവികമായിട്ട് ചിന്തിക്കുന്നവർക്കേ കാണാൻ പറ്റത്തുള്ളൂ. ഇവിടെ പറയുകയാണ്, എന്താ പറയുന്നത് അറിയാമോ? അവര് എന്ത് ചെയ്യുന്നു, ഈ എല്ലാ തരത്തിലുള്ള അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹയും തിന്മയും നിറഞ്ഞവരാണ്. അതുകൊണ്ട് ഈ തിന്മ നിറഞ്ഞ ആളുകൾ കാണുന്നത് പോലെയല്ല. അപ്പോ ഈ നമ്മൾ മനസ്സിലാവുന്നുണ്ടോ? അതായത് നമുക്ക് ഈ മനസ്സ് ദുഷിച്ചു, അത് പറഞ്ഞപ്പോഴേ പറഞ്ഞു മനസ്സ് ദുഷിച്ചു പോയി, അതുകൊണ്ട് നമുക്ക് ദൈവം കാണുന്ന പോലെ കാണാൻ പറ്റുന്നില്ല. നിങ്ങൾ മടുത്തോ? എന്താ മടുക്കാത്ത? ഒമ്പതേ കാലിന് തുടങ്ങിയതാ, മടുത്തില്ല ഇതുവരെ. അപ്പോ ദൈവം കാണുന്നത് പോലെ കാണാൻ പറ്റാത്ത പോലെ മനസ്സ് ദുഷിച്ചു, രണ്ടാമത്തേത് ശരീരം അശുദ്ധമായി. ഇതേ ഒന്നാം അധ്യായത്തിൽ പറയുന്നതാണ്, ദൈവത്തെ ദൈവത്തിന്റെ സത്യം. എന്താണ് ദൈവത്തിന്റെ സത്യം? എന്താറ് കല്ല് പറക്കി, എന്താറ് കല്ല് പറക്കി കൊണ്ട് തരണം ഇവിടെ. എന്താണ് ദൈവത്തിന്റെ സത്യം? ദൈവം പരിശുദ്ധനാണ്, ദൈവം നീതിമാനാണ്. നല്ല എന്ന് പറഞ്ഞാൽ ഈ മറ്റേ ഉരുളങ്കല്ലല്ല, നല്ല കൂർത്ത കല്ല്, ഒരു അഞ്ചെണ്ണം ഇവിടെ വെച്ച്. ദൈവം പരിശുദ്ധനാണ്, ദൈവം, ദൈവത്തിന്റെ ആ സത്യം ഉപേക്ഷിച്ചപ്പോ എന്ത് സംഭവിച്ചു? രണ്ട് കാര്യങ്ങളാണ്, ശരീരം അശുദ്ധമായി, മനസ്സ് ദൂഷിച്ചു. ഇനി ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവർ മരണാർഹരാണ് എന്ന ദൈവകൽപ്പന അറിഞ്ഞിരുന്നിട്ടും അവർ അങ്ങനെ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നവർക്ക് അവാർഡ് കൊടുക്കുകയും ചെയ്യുന്നു, അവർക്ക് അവാർഡ് 25,000 രൂപയും പിന്നെ പ്രശസ്തി പത്രവും. അങ്ങനെ ചെയ്യുന്നവരെല്ലാം ഒരു കുഴപ്പമില്ല, അവരൊക്കെ മാന്യന്മാരാണ്.
ഒന്നാം അധ്യായം കഴിഞ്ഞു.
അയ്യോ എത്ര എപ്പിസോഡായി, എത്ര മണിക്കൂറായി,
ഇതെന്ന് തീരുവെന്തോ. അപ്പൊ ഒന്നാം അധ്യായത്തിൽ അപ്പസ്തോലൻ ഉപയോഗിച്ചത് അവർ 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 എന്നാണ്, അവർ. ഇനി രണ്ടാം അധ്യായത്തിൽ നീ നീ അല്ലയോ യഹൂദ, നീ ആരുത അല്ലയോ മനുഷ്യ, നീ ആര് തന്നെയാണെങ്കിൽ. യഹൂദനോടാണ് ഇനി പറയാൻ പോകുന്നത് രണ്ടാം അധ്യായം. ഇവർക്ക് പറഞ്ഞേ ഹാലേലുയാ, പറഞ്ഞേ ഹാലേലുയാ. അപ്പൊ ഇത്രയും മനസ്സിലായി എങ്കിൽ രണ്ടാം എടുക്കാൻ രണ്ടുകൂടെ. ആ രണ്ടാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം വായിക്കാം. അല്ലയോ മനുഷ്യ, ഉറക്കെ വായിച്ചോ, നീ ആര് തന്നെ ആയാലും ആ അപ്പോ അല്ലയോ മനുഷ്യ, അപ്പൊ നീ ആര് തന്നെ ആയാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായം. ഇവിടെ മറ്റൊരുവനെ ആരെങ്കിലും വിധിച്ചോ ഇതുവരെ നിങ്ങൾ പറയും? ഈ ഒന്നാം അധ്യായം വായിച്ചു തീർന്നപ്പോ നമ്മൾ ആരെങ്കിലും വിധിച്ചോ? പറ വിധിച്ചില്ലേ, വിധിച്ചില്ലേ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ആരാ? അവർ 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 അവർ. അപ്പൊ ഈ ഒന്നാം അധ്യായം വായിച്ചപ്പോ യഹൂദന് നല്ല പെരുത്ത സന്തോഷമായി. ഒന്നാം അധ്യായം കാരണം ആരെ കുറിച്ചാണ് പറയുന്നത്? യഹൂദൻ എന്തായാലും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നില്ല, ഈ പറഞ്ഞ പോലെ ഒന്നും പോകുന്നൊന്നുമില്ല. ഇതെല്ലാം അവന് മനസ്സിലായി, വിജാതീയരെ കുറിച്ചാണ് ഈ പറഞ്ഞതെന്ന് മനസ്സിലായിട്ട് അവനിങ്ങനെ ആനന്ദ തുന്തിലനായി അവനിങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? പൗലോസ് ലീഗ ആവനാഴിയിൽ നിന്ന് അടുത്ത ആയുധം എടുക്കുകയാണ്. എന്നിട്ട് അല്ലയോ മനുഷ്യ, നീ ആര് തന്നെ ആയാലും മറ്റൊരു. അപ്പൊ നീ ഇപ്പൊ ബാക്കിയുള്ളവർ ഇതെല്ലാം ചെയ്തു എന്ന് പറഞ്ഞ് നീ ഇപ്പൊ നല്ല സന്തോഷത്തോടെ ഇങ്ങനെ വീശിക്കൊണ്ടൊക്കെ ഇരിക്കുകയല്ലേ. ഇനി നിന്നോട് ഞാൻ ചില കാര്യങ്ങൾ പറയാൻ പോവാണ്. മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല, കാരണം വിധിക്കുന്ന നീയും അതേ തെറ്റ് ചെയ്യുന്നു. അയ്യയ്യോ അതെങ്ങനെയാണ് നമ്മൾ അതേ തെറ്റ് ചെയ്യുന്നേ? ഇതുപോലെയൊക്കെ നമ്മൾ വല്ലതും ചെയ്തോ? ഈ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ മറ്റേ ക്രൈം സ്റ്റോറിയുടെ കൂട്ട്, അത് നമ്മളങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. വിധിക്കുന്ന നീയും അതേ തെറ്റ് ചെയ്യുന്നു. എങ്ങനെയാണത്? എങ്ങനെയെന്നറിയാമോ? അപ്പസ്തോലൻ ഈ അധ്യായത്തിൽ പറയാൻ പോകുന്നത് സി ഇങ്ങനെ ഇങ്ങോട്ട് നോക്കിയാ. ഇപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ വേറൊരു മൈക്ക് വരാം താഴോട്ടിറങ്ങാൻ. അതായത് ഇവിടെ ഇവിടെ ഇങ്ങനെ പിന്നെ ഒരു 200,000 രൂപ കിടക്കാണ്. ഏ ഇങ്ങോട്ട് നോക്കി, അവിടെ ഇല്ല. ഇങ്ങോട്ട് നോക്കിയോ, അവിടെ അവിടെ ഇല്ല. ഇവിടെ 200,000 രൂപ. എനിക്കാണെങ്കിൽ ഇന്ന് ഈ എനിക്കാണെങ്കിൽ ഇന്ന് 200,000 രൂപയുടെ ആവശ്യമുണ്ട് താനും. ഞാനാണെങ്കിൽ രാവിലെ പ്രാർത്ഥിച്ചിട്ടുമാണ് വന്നത്, ദൈവമേ ഒരു 200,000 രൂപ ഇന്ന് കിട്ടണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് വന്നത്. നോക്കണേ 200,000 രൂപ, അത്ഭുതമേ. നിങ്ങൾ ഹോളിലാൻഡിൽ പോയിട്ടുണ്ടോ? ഇസ്രായേലിലൊക്കെ ആ ഇത്തിരി പൈസയൊക്കെ കൂട്ടി വെച്ച് എപ്പോഴേലും ഒന്ന് പോകണം കേട്ടോ. അപ്പോൾ ഈ ഹോളിലാൻഡിൽ സിസ്റ്റർ പോയി. അപ്പം കാനായിൽ അവിടെ കാനായ പള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കാനായിലെ വീഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. വീഞ്ഞ് സിസ്റ്ററും 2 കുപ്പി വീഞ്ഞ് വാങ്ങിച്ച് കാനായിൽ. എന്നിട്ട് എയർപോർട്ടിൽ വന്ന് അവർ പരിശോധിച്ചിട്ട് അവർ ചോദിച്ചു ഇതിനകത്ത് വീഞ്ഞുണ്ടോന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല സിസ്റ്റർ, പറഞ്ഞില്ലില്ല. അത് മറ്റേ അവിടെ നിന്ന് ഞാൻ ഹോളി വാട്ടർ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഹോളി വാട്ടർ ഇവരഴിച്ച് പറക്കി നോക്കിയപ്പോൾ 2 കുപ്പി വീഞ്ഞിരിക്കുകയാണ്. ഇതെന്താന്ന് ചോദിച്ചപ്പോൾ സിസ്റ്റർ പറയാണ്, ദൈവമേ പിന്നെയും അത്ഭുതം, പണ്ട് നീ ചെയ്ത അതേ അത്ഭുതം എന്ന് പറഞ്ഞ പോലെ ഇതാ അത്ഭുതമേ. 200,000 രൂപ കിടക്കാണ്. 200,000 രൂപ മക്കളെ, 200,000 രൂപ കിടക്കാൻ നിനക്ക് സന്തോഷമില്ല? 200,000 രൂപ കിടക്കാണ് ഇവിടെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? അത് എന്ത് ചെയ്തു? ഇവിടെ ആരുമില്ല, ഇതൊരു കാട്ടുപാതയാണ്. ഇവിടെ ആരുമില്ല. ഇവിടെ നിന്ന് കഴിഞ്ഞൊരു 15 കൊല്ലമായിട്ട് ഇതിൽ ആരും യാത്ര ചെയ്തിട്ടില്ല. ആരും വരാനൊന്നും ഒരു സാധ്യതയില്ല. വണ്ടി പോയ പാടൊന്നും കാണാനില്ല. ഇവിടെ 200,000 രൂപ ഒരിക്കലും വരത്തില്ല. മാത്രമല്ല ഇവിടുത്തുകാരുടെ കാണും 200,000 രൂപ ഉണ്ടെങ്കിൽ അത് മറ്റേ നിരോധിച്ച നോട്ട് വല്ലതും ആയിരിക്കും. എന്നാൽ ഒരു പുതിയ ഇത് നല്ല പടപട. അപ്പൊ അങ്ങനത്തെ, അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഇത് ദൈവം തന്നെ കൊണ്ടിട്ടതാണ്. അപ്പൊ ഞാൻ എന്ത് തീരുമാനിച്ചു? മോഷ്ടിക്കുന്ന തെറ്റാണെങ്കിലും നമ്മുടെ അല്ലാത്തത് എടുക്കുന്ന തെറ്റാണെങ്കിലും ഇതിപ്പം ദൈവം പ്രാർത്ഥിച്ചിട്ട് ദൈവം തന്നെ തന്നാന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ പതുക്കെ അത് ഇങ്ങനെ എടുക്കാനായിട്ട് വന്നപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ഇനി വല്ലവന്മാർ ക്യാമറ വല്ലതും വെച്ചിട്ടോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കും. വല്ലവരും ക്യാമറ വെച്ചിട്ടുണ്ടോ? അറിയാൻ പറ്റത്തില്ല അല്ലേ, വല്ല പ്രാങ്ക് വേണമെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. നമ്മളിത് എടുക്കുകയും ചെയ്യും, നാളെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എല്ലാത്തിനകത്തും നമ്മൾ പൈസ എടുക്കും. അപ്പൊ അത് ഓർത്തപ്പോ ഞാൻ പതുക്കെ പതുക്കെ അങ്ങ് നോന്നു, എടുത്തില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് വല്ല കെണിയായിരിക്കും, എടുക്കണ്ട, വെറുതെ 200,000 രൂപയ്ക്ക് മാനം കളയണം അല്ലേ. 50 പൈസക്കൊക്കെ നിറയത്തി പോയ ആളുകളുണ്ട് മോളെ. 50 പൈസയുടെ കള്ളക്കണക്ക് എഴുതി ഇവിടെ പോയി നിറയത്തി പോയി. 50 പൈസക്കൊക്കെ നിറയത്തി പോയെന്ന് പറഞ്ഞാൽ ഗതികേടല്ലേ ഇത്. 50 പൈസക്ക് നിറയത്തി പോന്നു, 200,000 രൂപ എടുത്തിട്ട് എന്തായാലും നിറയത്തി പോകണ്ടെന്ന് ഞാൻ വിചാരിച്ചു. നിറയത്തി പോകണ്ടെന്നല്ല, നാട്ടുകാരെ അറിയണ്ടെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ അവിടെ ഇട്ടു. ഇട്ടിട്ട് ഞാൻ മുന്നോട്ട് നടന്നു. ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ വലിയ ഇച്ഛാഭംഗമാണ്, എടുക്കേണ്ടതായിരുന്നു, എടുക്കേണ്ടതായിരുന്നു. ഇനി ദൈവം തന്നെ മാലാകമാര് തന്നെ കൊണ്ടുവന്നാണെങ്കിൽ എടുക്കേണ്ടതായിരുന്നു, എടുക്കേണ്ടതായിരുന്നു. ഞാനൊരു 5 കിലോമീറ്റർ അപ്പുറത്ത് പോയാലും എൻ്റെ തലയിൽ എടുക്കേണ്ടതായിരുന്നു, എടുക്കേണ്ടതായിരുന്നു എന്ന് പറയുന്ന ആ ചിന്ത വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ മോഷ്ടിച്ചിട്ടില്ല, പക്ഷേ പറ മോഹിച്ചിട്ടുണ്ട്. പ്രവൃത്തിയിൽ ചെയ്തോ? ചെയ്തില്ല. പക്ഷേ ആഗ്രഹത്തിൽ എടുത്തില്ലെന്നേ ഉള്ളൂ. എടുക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, ആരുമില്ല എടുക്കുകയും ചെയ്തേനെ. എടുത്തില്ല, പക്ഷേ എടുത്ത പോലാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ മടിച്ചത് ആരെ പേടിച്ചിട്ടാണ്? ദൈവത്തെ അല്ല, സമൂഹത്തെ പേടിച്ചിട്ടാണ്, മറ്റുള്ള മനുഷ്യരെ പേടിച്ചിട്ടാണ്. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതെന്ന്, ചെയ്യാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, എന്നാലും മനുഷ്യരെ പേടിച്ചിട്ടാണ് ചെയ്യാത്തത്. അപ്പോസ്തലൻ പറയുകയാണ്, പ്രവൃത്തിയിലില്ല പക്ഷേ മനോഭാവത്തിൽ. ഇപ്പം രണ്ട് സന്യാസിമാർ ചേർന്ന് പുഴ കടക്കാനായിട്ട് നിൽക്കുക, പുഴ. അങ്ങനെ രണ്ട് സന്യാസിമാർ പുഴ കടക്കാൻ വേണ്ടി ഇങ്ങനെ നിന്ന സമയത്ത് ഒരു പെങ്കൊച്ച് പിന്നെ പുഴ കടക്കാൻ ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. അപ്പോൾ അതിലെ മൂത്ത സന്യാസി എന്നായിന്നറിയാമോ, ഈ പെങ്കൊച്ചിനെ എടുത്ത് തോളെ വെച്ചുകൊണ്ട് പുഴ കടന്നു, എന്നിട്ട് അതിനെ ഇറക്കി വിട്ടു. എന്നിട്ട് ഇവർ രണ്ടുപേരും പോയി. 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞപ്പോൾ മറ്റേ കൊച്ചു സന്യാസി പറഞ്ഞു, എന്നാലും മോശമായി പോയെന്ന് പറഞ്ഞു. മോശമായി പോയി. ആ പെങ്കൊച്ചിനെ എടുത്ത് തോളെ വെച്ചുകൊണ്ട് നടക്കണ്ടായിരുന്നു, നിങ്ങൾ സന്യാസിയാണെന്നെങ്കിലും ഓർക്കണ്ടായിരുന്നു. അപ്പോൾ മൂത്ത സന്യാസി പറഞ്ഞു, ഞാൻ ആ പെണ്ണിനെ പുഴക്കരയിൽ ഇറക്കി വിട്ടായിരുന്നു, നീ ഇപ്പോഴും അവളെ ചുമക്കാൻ തോന്നുവാണല്ലോ. ഞാൻ ആ പെണ്ണിനെ പുഴക്കരയെ വിട്ടായിരുന്നു, നിന്റെ പറച്ചിൽ കേട്ടാ നീ ഇപ്പോഴും ചുമക്കാന്ന് മനസ്സിലാവുന്നുണ്ടോ? ചുമക്കുന്നില്ല, പക്ഷെ ചുമക്കുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. പിടികിട്ടിയോ? അതായത് അപ്പോസ്തലൻ പറയുകയാണ് 2-ാം അധ്യായത്തിൽ, നമ്മൾ ഈ തെറ്റുകളൊന്നും പ്രവൃത്തിയിൽ, ഈ നേരത്തെ പറഞ്ഞ പരിപാടികളൊന്നും പ്രവൃത്തിയിൽ ചെയ്തിട്ടില്ലെങ്കിലും എവിടെ ഉണ്ട്? മനസ്സിലുണ്ട്. അതാണ് പറയുന്നത്. അതായത് ഞാനൊരു ഉദാഹരണം പറയാം. ഉദാഹരണം ഇങ്ങോട്ട് നോക്കിയേ. ഉദാഹരണം അത്ര സ്റ്റാൻഡേർഡ് ഉദാഹരണം, എൻ്റെ ഉദാഹരണങ്ങളെല്ലാം ഒരുമാതിരി ചീപ്പ് ഉദാഹരണങ്ങളാണ്. സ്റ്റാൻഡേർഡ് ഉദാഹരണങ്ങളല്ല, ചില കാര്യങ്ങൾ പറയണമെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കാര്യമില്ല. ഇങ്ങോട്ട് നോക്കിയോ. ഓ, നിങ്ങളിങ്ങനെ വരിക, ഇത് ചാണകമാണെന്ന് വിചാരിക്ക. എന്താണ് ഇതെന്താണ് ചാണകം? കാണുന്നുണ്ടോ? ഇത് ചാണകമാണ്. ഇത് ചാണകം. ഈ ചാണകം എല്ലാവരും കൊണ്ട് ഇവിടെ വെക്കുവോ? പറ ഇവിടെ കൊണ്ടുവെക്കുവോ? ഇപ്പൊ ഞാൻ ചാണകം കൊണ്ടുവന്ന് ഇവിടെ വെച്ചാൽ, ചാണകം കൊണ്ടുവന്ന് ഇവിടെ വെച്ചാൽ നിങ്ങൾ പറയത്തില്ലേ, അച്ഛാ ഇതിന് എന്നെ വൃത്തികടയിൽ കാണിക്കുന്നത്, ചാണകം കൊണ്ടാണ് ഇവിടെ വെക്കുന്നത്. ഞാൻ രാവിലെ 8 മണിക്ക് വന്നപ്പോൾ ഇവിടെ കുറച്ച് ചാണകം കൊണ്ടുവച്ചു. നിങ്ങളിത് കണ്ടിട്ട് പറയാണ്, എൻ്റെ എന്നാ വൃത്തിയോടൊക്കെ കാണിക്കുന്നേ, ഈ ചാണകമാണ് ഇവിടെ കൊണ്ടുവെക്കുന്നത്. അപ്പം നിങ്ങളങ്ങനെ പറയാതിരിക്കാൻ വേണ്ടി ഞാൻ എന്നെ എന്നറിയാം, ചാണകം വെച്ചു. പക്ഷേ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ ഇവിടെ ചാണകം ഉണ്ടെന്ന്? അടുത്ത് വന്നവർക്കൊക്കെ മനസ്സിലായി, പക്ഷേ നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇവിടെ ചാണകം ടി വി കൂടെ കണ്ട ആർക്കെങ്കിലും മനസ്സിലായി ചാണകമാണ്? മനസ്സിലായോ? നമ്മുടെ പലരുടെ അവസ്ഥ ചാണക ആളുകൾ കാണുന്നില്ലെന്നേ ഉള്ളു. മനസ്സിലായോ? ഉള്ളിലായ ഉള്ളി മുഴുവൻ എന്താണ്? ചാണകമാണ്. ആളുകൾ അറിയുന്നില്ലെന്നേ ഉള്ളു. ഇത് പാത്തു വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ രാവിലെ വന്ന് നിൽക്കുന്ന സമയം മുതൽ ഇത് തീരുന്നവരെ എൻ്റെ തലയിൽ കൂടെ പോകുന്ന ചിന്തകളെല്ലാം ഈ സ്ക്രീനെ കൂടെ തെളിഞ്ഞാൽ അടുത്ത സെക്കൻഡ് സാറ്റർഡേക്ക് ഞങ്ങൾ മൂന്നാല് പേര് മാത്രമേ ഇവിടെ കാണത്തുള്ളൂ, വേറെ ആരും കാണത്തുള്ളൂ. കാരണം നിങ്ങൾക്ക് ഞാൻ ആരാണെന്നുള്ളത് കൃത്യമായിട്ടും മനസ്സിലാവും. ഞാൻ ചാണകം ഇങ്ങനെ ടവലിട്ട് മൂടിയുണ്ട്, നിങ്ങളൊക്കെ സെക്കൻഡ് സാറ്റർഡേക്ക് വന്ന് പ്രാർത്ഥിച്ചു പോകുന്നു. പറഞ്ഞേ ഹാലേലൂയ. പിടികിട്ടുന്നുണ്ടോ? രണ്ടാമധ്യായം പറയുന്നത്, ഇപ്പൊ ഞാൻ ഇതൊക്കെ എന്നെ കുറിച്ച് പറഞ്ഞപ്പോ നിങ്ങൾക്ക് സന്തോഷമായെങ്കിലും ഞാൻ എന്നെയാണ് പറഞ്ഞെങ്കിലും ഉദ്ദേശിച്ചത് നിങ്ങളെയാണ്. നമ്മള് ചാണകം, നമ്മുടെ അകത്ത് ഇതെല്ലാം ഉണ്ട്. അതാണ് രണ്ടാമധ്യായം. അവരൊക്കെ പറഞ്ഞേ ഹാലേലൂയ. നമുക്ക് അടുത്ത മാസം എടുക്കാം, അടുത്ത മാസം എന്തെങ്കിലും വേണ്ട എടുക്കാൻ, അടുത്ത മാസം എടുക്കാം.